السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, ഇന്നും നാളെയുമായി ഇവിടെ ചെന്നൈയിലുള്ള മുസ്ലിം സഹോദരന്മാർ, പ്രത്യേകിച്ച് മലയാളികളായ ആളുകൾ, അവരുമായി ദീനിനെ സംബന്ധിച്ചുള്ള വളരെ അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ ലളിതമായി ഒരു നസീഹത്തിലൂടെ കൈമാറാനാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തി അഖീദതൻ വ മൻഹജൻ, അഹ്ലു സുന്ന വൽ ജമാഅയുടെ അഖീദ എന്താണ്, വിശ്വാസ സംഹിത എന്താണ്, അവരുടെ മൻഹജ് എന്താണ്, മെത്തഡോളജി എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നാളെ അൽ ഫിഖ്ഹു ഫിദ്ദീൻ ഉസ്മതുൻ ഫീ സമനിൽ ഫിതൻ, ദീനിയായ കാര്യങ്ങളിൽ അറിവു നേടുക എന്നതു മാത്രമാണ് ഫിത്നയുടെ കാലത്ത് രക്ഷ നേടാനുള്ള മാർഗം എന്ന വിഷയത്തെ സംബന്ധിച്ചുമാണ് സംസാരിക്കാൻ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അപ്രകാരം തന്നെ അത് മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മുന്നിലിരുന്ന് എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ആളുകളും അതേപ്രകാരം തന്നെ മറ്റു മീഡിയകളിലൂടെ ഈ ക്ലാസ് ശ്രമിക്കുന്ന ആളുകളും പലതരക്കാരായിരിക്കാം. ഇസ്ലാമിനെ സംബന്ധിച്ച് സാമാന്യമായ ധാരണയുള്ളവരുണ്ടാകും, സാമാന്യമായ ധാരണ പോലും ഇല്ലാത്തവരുണ്ടാകും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളുണ്ടാകും, മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടുള്ളവരുണ്ടാകും. ഒരു മിക്സഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് സ്വാഭാവികമായും ഇതിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെ ബേസിക്കായ കാര്യങ്ങൾ തന്നെ ഏതൊരു ശ്രോതാവിനും മനസ്സിലാവുന്ന തരത്തിൽ ലളിതമായി പറഞ്ഞു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ചില പ്രയാസങ്ങളുണ്ട്. മതപരമായ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ചില ബോധവൽക്കരണങ്ങളോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളോ കേൾക്കുമ്പോൾ ആ ബോധവൽക്കരണ ക്ലാസുകളിൽ പങ്കെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രഭാഷകന്മാർ പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ അത് കേട്ടിരിക്കാൻ വളരെ സൗകര്യമാണ്, ആകർഷകമാണ്. പക്ഷെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നത് സത്യത്തിൽ അനുവാചകരായ ആളുകൾക്ക് അറിയാതെ പോകുന്നൊരു സ്ഥിതി വിശേഷമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് വ്യക്തമായി തന്നെ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അതിൽ ഞാൻ പ്രയോഗിക്കുന്ന മൗലികമായ പദപ്രയോഗങ്ങൾ അതതു സന്ദർഭത്തിൽ തന്നെ അത് വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാം രണ്ട് തരത്തിലുണ്ട്. അൽ ഇസ്ലാമു അൽ കൗനിയു വൽ ഇസ്ലാമു അശ്ശറഇയു. ഇസ്ലാം എന്ന് പറയുന്നത് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത് പോലെ രണ്ട് രൂപത്തിലാണ്. ഒന്ന് അൽ ഇസ്ലാമു അൽ കൗനിയു, രണ്ടാമത്തേത് അൽ ഇസ്ലാമു അശ്ശർഇയു. അൽ ഇസ്ലാമു അൽ കൗനിയു എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കുകയും ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. സൃഷ്ടിപ്പ്, ഉടമസ്ഥത, നിയന്ത്രണം, പരിപാലനം എല്ലാം അല്ലാഹുവിന്റെ മാത്രം അവകാശത്തിൽപ്പെട്ടതാണ്. മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും ആ സൃഷ്ടിജാലങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഹിതത്തിന്, അള്ളാഹുവിന്റെ വിൽ, അള്ളാഹുവിന്റെ ഹിതത്തിന് കീഴ്പ്പെട്ടവരാണ്. അവരിഷ്ടപ്പെട്ടാലും അവർ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്താണോ അള്ളാഹു ഇച്ഛിക്കുന്നത്, അവന്റെ ഇച്ഛക്കപ്പുറത്തേക്ക്, അവന്റെ ഉദ്ദേശത്തിനപ്പുറത്തേക്ക്, അവന്റെ ഹിതത്തിനപ്പുറത്തേക്ക് ഒരു സൃഷ്ടിക്ക് പോലും പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിതത്തിന് മുഴുവൻ സൃഷ്ടിജാലങ്ങളും സർവദാ കീഴ്പ്പെട്ടിരിക്കുന്നു. ആ സമ്പൂർണമായ ആ കീഴ്പ്പെടൽ, ആ സബ്മിഷൻ, ടോട്ടൽ സബ്മിഷൻ, അതാണ് അൽ ഇസ്ലാമുൽ കൗനി. ചില സന്ദർഭങ്ങളിൽ ഉലമാക്കൾ അൽ ഇസ്ലാമു അൽ ഖദരിയു എന്നും അതിനെ സംബന്ധിച്ച് പറയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ട്. وَلَهُ أَسْلَمَ مَنْ فِي السَّمَاوَاتِ وَالْأَرْضِ طَوْعًا وَكَرْهًا
ആകാശങ്ങളിൽ ഉപരിലോകങ്ങളിലുള്ള എല്ലാമെല്ലാം, അതുപോലെ തന്നെ ഭൂലോകത്ത് കീഴ്ലോകത്തുള്ള എല്ലാമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. തൗഅൻ വ കർഹൻ, ഒന്നുകിൽ ഇച്ഛാപൂർവകമായിട്ട് വളണ്ടറിനി ഇച്ഛാപൂർവകമായിട്ട് കീഴ്പ്പെട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ കർഹൻ അവരിഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അവർക്ക് മറ്റു വഴിയില്ല, അവരല്ലാഹുവിന്റെ തീരുമാനത്തിന് അല്ലാഹുവിന്റെ ഉദ്ദേശത്തിന് അവന്റെ ഹിതത്തിന് അവർ സർവദാ കീഴ്പ്പെട്ടിരിക്കുന്നു. എല്ലാവരും അവന്റെ അടുക്കലേക്കാണ് മടക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ ആകാശവും ഭൂമിയും അവയിലുള്ള മുഴുവൻ ചരാചരങ്ങളും അല്ലാഹുവിന്റെ ഹിതത്തിന് സർവദാ കീഴ്പ്പെട്ടിരിക്കുന്നു. ഇച്ഛാപൂർവകമായിട്ടല്ലെങ്കിൽ, അനിച്ഛാപൂർവകമായിട്ട് നിർബന്ധിതമായിട്ടെങ്കിലും. ഇത് ആ ഇസ്ലാം അതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ ചർച്ചക്കെടുക്കുന്നില്ല, അതല്ല നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഇസ്ലാം അഥവാ അൽ ഇസ്ലാമു അശ്ശറഈ, അതാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അൽ ഇസ്ലാമു ശറഈയു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ചിലർക്ക്, ചില വർഗങ്ങൾക്ക്, ഉദാഹരണമായി നമ്മുടെ അറിവനുസരിച്ച് അല്ലാഹു നമ്മെ അറിയിച്ചതനുസരിച്ച് മനുഷ്യവർഗം അതിൽപ്പെട്ടവരാണ്, ജിന്നുവർഗം അതിൽപ്പെട്ടവരാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിലെ ഒരു മേഖല സ്വാതന്ത്ര്യം നൽകി അവർക്ക് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ, അവരുടെ ഇച്ഛാനുസാരം പ്രവർത്തിക്കാനുള്ള ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്രീ വിൽ കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ മേഖലയുമല്ല, ജീവിതത്തിന്റെ ഒരു പ്രത്യേക മേഖല, ആ മേഖലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഫ്രീ വിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് സ്വതന്ത്രമായ ഭരണാധികാരം, സ്വതന്ത്രമായ ഇച്ഛാശക്തി, സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ആവിഷ്കരിക്കാനുമുള്ള കഴിവ് അവർക്ക് അല്ലാഹു നൽകി. ആ മേഖലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിയന്ത്രിക്കാൻ, അവരെ നിർബന്ധിക്കാൻ അല്ലാഹു പോകുന്നില്ല. ഇതാ ഈ മേഖലയിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്, ഇങ്ങനെ നിങ്ങൾ ചെയ്യണം, ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പ്രതിഫലമുണ്ട്, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും, മറിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പരാജയമാണ്, പരലോകത്ത് വരുമ്പോൾ നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ കാര്യങ്ങൾ അറിയിക്കുകയല്ലാതെ ആരെയും നിർബന്ധിക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു മേഖല മനുഷ്യരുടെ ജീവിതത്തിൽ അല്ലാഹു നിർണയിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജിന്നുവർഗത്തിന്റെയും ജീവിതത്തിൽ അങ്ങനെ ഒരു മേഖല നിർണയിച്ചു തന്നിട്ടുണ്ട്. ആ മേഖലയിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഫ്രീ വില്ലനുസരിച്ച് ഒരാൾ അല്ലാഹുവിന്റെ കൽപ്പന വിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ, അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് അവൻ വിധേയനാകുന്നുവോ, അവന്റെ ഹിതത്തിന് അവൻ കീഴ്പ്പെടുന്നുവോ, ആ കീഴ്പ്പെടുന്നതിനാണ് അൽ ഇസ്ലാമു ശറഈ, അൽ ഇസ്ലാമു അശ്ശറഈയു എന്ന് പറയുന്നത്. അൽ ഇസ്ലാമു അശ്ശറഈയു, ആ ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. ഇനി അൽ ഇസ്ലാമു ശറഈ എന്ന് പറയുന്നത് തന്നെ താഴേക്ക് വരുമ്പോൾ രണ്ടായിത്തീരും. അൽ ഇസ്ലാമുൽ ആമു, അൽ ഇസ്ലാമു അൽ ഖാസ്സു, അൽ ഇസ്ലാമുൽ ആമു വൽ ഇസ്ലാമുൽ ഖാസ്സു. ഇസ്ലാമിനെ രണ്ടായിട്ട് നമ്മൾ വേർതിരിക്കേണ്ടി വരും പഠന സൗകര്യത്തിന് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നത്, അധിവസിപ്പിക്കാൻ പോകുന്നത് ഭൂലോകത്താണ്, അതാണ് അല്ലാഹുവിന്റെ ഉദ്ദേശം. പക്ഷെ ഭൂലോകത്ത് മനുഷ്യനെ അധിവസിപ്പിക്കാൻ പോകുമ്പോൾ തന്നെ അല്ലാഹു ആദ്യം ആദമിനെയും ഹവ്വാവിനെയും സൃഷ്ടിച്ചതിന് ശേഷം അവരെ സ്വർഗത്തിൽ താമസിപ്പിക്കാൻ വേണ്ടി വിട്ടു. അങ്ങനെ സ്വർഗത്തിൽ താമസിപ്പിക്കാൻ വേണ്ടി വിട്ടിട്ട് അല്പം അവിടെ താമസിച്ച് അവരൊരു കാര്യം ബോധ്യപ്പെടുത്തി, പിശാച് നിങ്ങളുടെ വർഗ ശത്രുവാണ്, കൂട്ടിട്ടുവാണ്. ഇന്ന ശൈത്താന ലക്കുമ അദുവ്വുൻ മുബീൻ, ശൈത്താൻ പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്, പ്രഖ്യാപിത ശത്രുവാണ്. ആ സ്വർഗത്തിൽ പ്രത്യേകിച്ച് കൽപ്പനകളും പ്രത്യേകിച്ച് വിലക്കുകളും ഉണ്ടായിരുന്നില്ല, യഥേഷ്ടം ജീവിക്കാം. ഒരു വിലക്ക് മാത്രം, സ്വർഗത്തിലെ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത്, മറ്റേത് കാര്യമാണെങ്കിലും ഈ സ്വർഗത്തിൽ വേണ്ട എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, യഥേഷ്ടം ഉപയോഗിക്കാം. പക്ഷെ ഒരേ ഒരു വിലക്കു മാത്രം നൽകി ഒരു പ്രത്യേക വൃക്ഷം കാണിച്ചിട്ട് പറഞ്ഞു, അതിൽ നിന്ന് ഭക്ഷിക്കരുത്, പിശാച് നിങ്ങളെ വഞ്ചിക്കും, അവനെ നിങ്ങൾ സൂക്ഷിക്കണം, അവൻ നിങ്ങളുടെ പ്രഖ്യാപിത ശത്രു തന്നെയാ. ഇത് ഉണർത്തി. അല്പം കഴിഞ്ഞ് പിശാച് വന്നു ആദമിനെ പല രൂപത്തിലും വഴിവിളപ്പിക്കുന്നതിന് വേണ്ടി അവൻ ശപഥം ചെയ്തുകൊണ്ട് ആദമിന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു. സത്യം ചെയ്തവൻ പറഞ്ഞു, ഇന്നീലക്കുമാനമിനാശ്വരി, ഞാൻ നിങ്ങളെ വഞ്ചിക്കാൻ പറയല്ല, ഞാൻ നിങ്ങളുടെ ശരിയായ ഒരു വെൽവിഷറാണ്, ശരിയായ ഒരു ഗുണകാംക്ഷിയാണ്. അങ്ങനെ പലതും പറഞ്ഞ് ആദമിനെ പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ച് അവസാനം ചോദിച്ചു, ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് എന്നും താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ സ്വർഗത്തിന്റെ ആധിപത്യം നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ ഞാനൊരു വൃക്ഷം കാണിച്ചു തരാം, ആ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചാൽ ഈ സ്വർഗത്തിൽ നിങ്ങൾ ശാശ്വതരാം, ഈ സ്വർഗത്തിന്റെ ആധിപത്യം നിങ്ങൾക്കുള്ളതാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങളെ വഞ്ചിക്കാനല്ല, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്. അവസാനം ആദമിനോട് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്ന ആ കരാർ ആദം മറക്കുകയും ഇബ്ലീസിന്റെ ഈ പ്രേരണയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ആ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് ഭക്ഷിക്കാൻ ആദം മുതിരുകയും ചെയ്തു. ആ സമയത്ത് അള്ളാഹു ആദമിനെ വിളിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ലേ പിശാച് നിങ്ങളുടെ ശത്രുവാണ്, ആ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുത് എന്ന് ഞാൻ താക്കീത് ചെയ്തിട്ടില്ലേ, ഇനി മതി, സ്വർഗത്തിലുള്ള ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ ഭൂലോകത്തേക്ക് ഇറങ്ങിപ്പോകുക. ഇങ്ങനൊരു പാഠം അത് നൽകിയിട്ടാണ് ഭൂലോകത്തേക്ക് വിടുന്നത്. ആദമിന് വലിയൊരു പാഠം നൽകിയിട്ടാണ് ഭൂലോകത്തേക്ക് വിടുന്നത്. ഭൂലോകത്തേക്ക് വിടുന്ന സന്ദർഭത്തിൽ വീണ്ടും പറഞ്ഞു, ഇതാ ഭൂലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പറ്റുക, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് നൽകും. വെറുതെ നിങ്ങളെ അങ്ങോട്ട് ഭൂലോകത്തേക്ക്, നിങ്ങൾ വെറുതെ അങ്ങ് പഠിച്ചു, ഭൂലോകത്തേക്ക് ഒരു വഴിയും കാണിക്കാതെ അങ്ങ് വിട്ടു എന്നല്ല, മറിച്ച് നിങ്ങൾക്ക് ഞാൻ സമയാസമയങ്ങളിൽ എന്റെ കൃത്യമായ ഗൈഡൻസ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. എന്റെ അടുക്കൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോൾ ആരെങ്കിലും ആ സന്മാർഗം പിന്തുടർന്നു കഴിഞ്ഞാൽ അവൻ വഴിതെറ്റുകയില്ല, അവൻ ഒരിക്കലും തന്നെ ദൗർഭാഗ്യവാനായി തീരുകയും ചെയ്യുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരു ഉറപ്പും കൊടുത്തിട്ടാണ് സ്വർഗത്തിലേക്ക് വിട്ട ഭൂലോകത്തേക്ക് ഇറക്കി വിട്ടത്. മാത്രമല്ല പിശാചിനെ സൂക്ഷിക്കാനും പറഞ്ഞു. അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂലോകത്ത് താമസിക്കാൻ തുടങ്ങിയ നാട് തൊട്ട് ഇതുവരെ 150,000 പ്രവാചകന്മാർ അള്ളാഹുവിന്റെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അള്ളാഹു ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി 150,000 പ്രവാചകന്മാരയച്ചു. 150,000 പ്രവാചകന്മാരയച്ചു എന്നത് ഇമാം അഹമ്മദ് തന്റെ മുസ്നദിൽ അബു ഉമാമയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന അല്ലാമത്തുൽ അൽബാനി സഹീഹ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. അതിൽ 315 പേർ മുർസലീങ്ങളാണ്, റസൂലുമാരാണ്. നബിമാരും മുർസലീങ്ങളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ ചർച്ചയിലേക്ക് തൽക്കാലം ഞാൻ ഇസ്തിത്റാദ് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അബു ഉമാമ റിവായത്ത് ചെയ്യുന്ന ഹദീസ് പ്രകാരം 150,000 പ്രവാചകന്മാർ മാനവരാശിയിൽ ഇതപര്യന്തം അള്ളാഹു നൽകിയിട്ടുള്ള ഹിദായത്ത് മനുഷ്യരാശിയെ പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോഴും അതിൽ 315 പേര് മുസ്ലിങ്ങളുമാണ്. അവരൊക്കെ പ്രബോധനം ചെയ്തത് ഒരേ ഇസ്ലാം തന്നെയാണ്. ഈ പറഞ്ഞ ഇനി ആ പ്രവാചകന്മാരുടെ എണ്ണം ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവരെല്ലാവരും പ്രബോധനം ചെയ്തത് മൗലികമായി അടിസ്ഥാനപരമായി ഒരേ കാര്യം തന്നെയാണ്. അതിന് 25 നബിമാരുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ പ്രവാചകന്മാർ അവരുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നാൽ ആദ്യമായി പറയുന്ന കാര്യം, അവസാനമായി പറയുന്ന കാര്യം, ആദ്യത്തിനും അവസാനത്തിനും ഇടക്ക് അവർ പറഞ്ഞുകൊണ്ടേയിരുന്ന കാര്യം, യാ ഖൗമി ഇബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂ. ഈ ഒറ്റ കാര്യം സമൂഹമേ, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, ഇബ്ദുല്ലാഹ അള്ളാഹുവിന് മാത്രം ആരാധന ചെയ്ത് നിങ്ങൾ ജീവിക്കണം. അതിനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അതിനാണ് ഭൂലോകത്തേക്ക് വിട്ടത്, അതാണ് അള്ളാഹു പരീക്ഷിക്കാൻ പോകുന്നത്. അവന് മാത്രമായി നിങ്ങൾ ആരാധന ചെയ്ത് ജീവിക്കണം. അവനല്ലാതെ മറ്റൊരു ആരാധ്യൻ നിങ്ങൾക്കില്ലേ ഇല്ല, നിങ്ങൾ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ? ഇത് ചോദിച്ചാണുള്ളത്. മുഴുവൻ അമ്പിയാക്കന്മാരും ദഅവത്ത് നടത്തിയിട്ടുള്ള ആ ദീനിന്റെ എല്ലാ നബിമാരും ദഅവത്ത് നടത്തിയിട്ടുള്ള ആ ദീൻ, അതിനാണ് അൽ ഇസ്ലാമുൽ ആമ്മു എന്ന് പറയുന്നത്. ജനറൽ ആയിട്ടുള്ള ഇസ്ലാമാണ്. ആദം തൊട്ട് മുഹമ്മദ് സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി അജ്മഈൻ മുഴുവൻ അമ്പിയാക്കളും മുർസലീങ്ങളും ദഅവത്ത് നടത്തിയത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, മറ്റാർക്കും ഇബാദത്ത് ചെയ്തുകൂടാ. അതാണ് അതിന്റെ സാരാംശം, അതാണ് അതിന്റെ ആദത്തുക. അവർ മൊത്തം ദഅവത്ത് നടത്തിയിട്ടുള്ള ഇസ്ലാമിന്റെ അൽ ഇസ്ലാമുൽ ആമ്മു എന്ന് പറയുന്നു. അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുന്ന ഇബാദത്തായി തീരുന്നത്, ആ ആരാധനയുടെ രൂപങ്ങളിൽ പ്രവർത്തന രീതികളിൽ ചില്ലറ വ്യത്യാസങ്ങൾ കാലോചിതമായി വരുത്താറുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഇബാദത്തുകളുടെ അതേ രൂപത്തിലല്ല ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആരാധനയുടെ രീതികൾ. കർമ്മങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആവശ്യമായ മാറ്റങ്ങൾ മാനവരാശിയുടെ വളർച്ചയ്ക്ക്, വികാസത്തിന്, മുന്നോട്ടുള്ള അവരുടെ പ്രയാണത്തിന് നിരക്കുന്ന തരത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ അള്ളാഹു വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിനെ അതിന്റെ ഫൈനൽ ഷേപ്പിൽ, അതിന്റെ അവസാനത്തെ രൂപം പൂർത്തീകരിച്ച അതിന്റെ അവസാനത്തെ രൂപം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദീൻ പൂർത്തീകരിച്ച് കാണിച്ചു കൊടുത്തു. മക്കയിലെ ദീനുമായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ട് ആദ്യം പറഞ്ഞത് ഇതന്നെയാണ്, ഇവരൊക്കെ പറഞ്ഞ കാര്യം, യാ ഖൗമി ഇബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു ഇബാദത്തുല്ലാഹി വഹ്ദഹു. അള്ളാഹ് മാത്രമായിട്ട് ഇബാദത്ത് ചെയ്യണം, എല്ലാ നബിമാരും പറഞ്ഞിട്ടുള്ള അതേ കാര്യം. രണ്ടാമത്തത് ദീനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിക്കുകയാണ്. ആ പൂർത്തീകരിച്ച ഇസ്ലാമിന്റെ സമ്പൂർണമായ രീതി അതെങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ ദീനിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തജരീദുൽ മുതാബഅത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് കാണിച്ചു തന്ന രൂപത്തിൽ മാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അങ്ങനെ എല്ലാ അമ്പിയാക്കന്മാരും ദഅവത്ത് നടത്തിയിട്ടുള്ള ആ ഇസ്ലാമിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വിവാദത്തിന്റെ ശരിയായ രൂപം അവസാന കാലത്ത് ജനങ്ങൾ എങ്ങനെ ചെയ്യണം, അതിന്റെ പൂർത്തീകരിച്ച രൂപം അത് മുഴുവൻ നബിസ്വല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് 23 വർഷത്തോളം പ്രബോധനം ചെയ്ത് പ്രബോധനത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കി കൊടുത്തു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ച് തന്നിരിക്കും. അതോടുകൂടി ഇസ്ലാമിന് പൂർത്തീകരണമായി അൽ ഇസ്ലാമുൽ ഖാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്ലാം അൽ ഖാസ് അതിന്റെ പൂർത്തീകരണമായി രണ്ടും ഒരേ സമയത്ത് പൂർത്തീകരിച്ചു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത് നിങ്ങൾക്ക് ഞാൻ സമ്പൂർണമാക്കി തന്നിരിക്കും. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു, തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ആ വചനത്തോടുകൂടി മുഴുവൻ പ്രവാചകന്മാരും ദഅവത്ത് ചെയ്ത് തന്നിട്ടുള്ള അൽ ഇസ്ലാമുൽ ആം അത് അവസാനിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും പൂർത്തീകരിച്ച് ഇസ്ലാമുൽ ഖാസ് അത് പൂർത്തീകരിച്ച് തന്നിരിക്കുകയാണ്. ആ ഇസ്ലാം എന്താ? ഇന്ന് ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം എന്ന് അവകാശപ്പെടുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട് ഒക്കെ. അതിൽ നമ്മൾ വളരെയധികം കൺഫ്യൂസ്ഡുമാണ്. ഒരു ശരാശരി മുസ്ലിമിനോട് ഏതാണ് ശരിയായ ഇസ്ലാം എന്ന് ചോദിച്ചാൽ ഇതാണ്, അയാൾ കേട്ടെന്ന് അതാണ് എന്നാണ് പറയുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആർക്കും ഒരു തീർപ്പുമില്ല, ഒരു തീർച്ചയല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന് നമുക്കൊരു തീർപ്പ് കിട്ടിയേ പറ്റൂ. കാരണം നമ്മുടെ ഭൗതികവും പാരത്രികവുമായ ജീവിതത്തിന്റെ വിജയം അത് പൂർത്തീകരിക്കണമെങ്കിൽ അനിവാര്യമാണ്. അതുകൊണ്ട് ഏതാണ് ശരിയായ ഇസ്ലാം? ഇന്ന് ഇസ്ലാമിന്റെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത് ഒരു 72-73 കക്ഷികളായി തീർന്നു.
72-73 കക്ഷികളായി തീർന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ രസകരമായിട്ടാണ് നമ്മളിങ്ങനെ കൂടി വന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൂതന്മാര് 71 കക്ഷികളായി. ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ, അവർ 71 സെക്റ്റുകളായി വേർതിരിഞ്ഞു പോയി. വസ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖ, അവർക്ക് ശേഷം വന്ന ക്രൈസ്തവർ ഒരു കക്ഷി കൂടി, ഒന്നുകൂടി കൂടി 72 വസതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിറഖ, എന്റെ ഉമ്മത്ത് 73 കക്ഷിയാണ്.
ആ 73 കക്ഷിയാകുന്നത് എങ്ങനെ? നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പൂർത്തീകരിച്ചതിന് ശേഷം പിന്നെ ഇസ്ലാമിൽ നിന്ന് 4 കക്ഷികൾ, ശരിയായ ഇസ്ലാമിൽ നിന്ന് 4 കക്ഷികൾ പിരിഞ്ഞു പോയി.
നാല് ചിന്താരീതികൾ ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അങ്ങോട്ട് പോയി.
ആദ്യം വന്നു ആ അഭിമത്ത് വന്നു. രണ്ടാമത്തെ വന്നു ഹവാരിജികൾ വന്നു. മൂന്നാമത്തത് ഹവാരിജികൾ വന്നതിന് ശേഷം പിന്നീട് ജഹ്മിയത്ത് വന്നു. പിന്നീട് അതിനുശേഷം ഇർജാഅ് വന്നു. ഇതൊക്കെ ഒരു വളരെ പ്രോഡായിട്ടുള്ള ഒരു
അംബ്രല്ല സെറ്റപ്പാണ്. ഇത് വളരെ വൈകാതെ ഇതിന് ചേർത്ത് റാഫിയാകളുണ്ടായിത്തീരുന്നത് ഏത് കാലത്താന്ന് ചോദിച്ചാൽ സഹാബത്തിന്റെ കാലത്താണ്. അബൂബക്കർ ഉമറും റളിയല്ലാഹു അൻഹുമ അവർ ജീവിച്ചിരിക്കുമ്പോഴാണ്, അവർ ഖുലഫാക്കളാകുമ്പോഴാണ്. അബൂബക്കറിനെയും ഉമറിനെയും അവർ അംഗീകരിക്കില്ല, ഖുലഫാക്കളായിട്ട് അംഗീകരിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിര്യാണത്തിന് ശേഷം മുസ്ലിമീങ്ങളെ നയിക്കപ്പെടാൻ തരപ്പെട്ടത് അലി ഇബ്നു അബി ത്വാലിബാണ്. അദ്ദേഹത്തെ ഭരണാധികാരിയാക്കണം, അധികാര പ്രശ്നമാണ്. അതിനാൽ അവരെ അബൂബക്കറിനെ തള്ളിയവരാണ്, ഉമറിനെ തള്ളിയവരാണ്. അങ്ങനെയാണ് അവർക്ക് റാഫിളി തള്ളിയവർ എന്ന പേര് തന്നെ വരുന്നത്.
അത് പിന്നീട് അതിൽ നിന്ന് പിന്നീട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഒരു 18 കക്ഷികൾ പിന്നെ വന്നു.
ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അലീബിൻ അബീ താലിബ്, ഇതിന്റെ കാലം വളരെ പഴയതാണ് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ അബൂബക്കർ വഴും മറന്നു എല്ലാ പണവും അവർ ജീവിക്കുന്ന കാലത്തിന് അത് തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞ് അലീബിൻ അബീ താലിബ് റാജുഉൽ ഖുലഫായിർ റാഷിദീൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു യുദ്ധം, മുആവിയയുമായി ഷാമിൽ ഒരു യുദ്ധം നടന്നു. അതാണ് നമ്മൾ അറിയുന്നത് സുഫീൻ എന്ന് പറയുന്ന യുദ്ധം. സുഫീൻ താഴ്വരയുടെ പേരാണ്. ആ താഴ്വരയിൽ വെച്ചിട്ട് രണ്ട് സൈന്യവും അലീബിൻ അബീ താലിബിന്റെ നേതൃത്വത്തിലൊരു സൈന്യവും മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലൊരു സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. ആ യുദ്ധം അവസാനിക്കുന്നതിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിന്റെ ചരിത്രപരമായ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അവിടുന്ന് അവസാനം എന്താ ചോദിച്ചാൽ, ഇവർക്കിടയിലുള്ള തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടാളെ വിധികർത്താക്കളാക്കി നിശ്ചയിച്ചു എന്നൊരു കാരണം വന്നപ്പോ അലീബിൻ അബീ താലിബിന് അധികാരത്തിന് പറ്റില്ല. കാരണം അലീബിൻ അബീ താലിബ് ഇസ്ലാമിന് തന്നെ പോയി എന്നാണ് അവരുടെ വാദം. അലീബിൻ അബീ താലിബ് അതേപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു രണ്ടുപേരും എടുത്ത തീരുമാനം എന്താണ്? അവരെടുത്ത തീരുമാനം ഇതാണ്, അമ്രുബിനുൽ ആസിനെയും അതുപോലെ തന്നെ പിന്നെ മുഗീറത്ത് ബിൻ ശുഅബ് അബൂ മുസല അശ്അരിയെയും ഈ രണ്ടുപേരെയും അമ്രുബിനുൽ ആസ് ആരുടെ പക്ഷത്തിന് വേണ്ടി? പിന്നെ മുആവിയയുടെ പക്ഷത്തിന് വേണ്ടി ഒരു വിധികർത്താവ് എന്ന അർത്ഥത്തിൽ അമ്രുബിനുൽ ആസിനെയും അലീബിൻ അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പക്ഷത്തിന് വേണ്ടി അബൂ മുസല അശ്അരിയെയും ഇവരെ രണ്ടുപേരെയും ചുമതലപ്പെടുത്തി. ഇനി നിങ്ങൾ വേണ്ടതുപോലെ ആലോചിച്ച് ഈ വിഷയത്തിന്റെ പരിഹാരം ഉണ്ടാക്കണം, തീർപ്പ് കൽപ്പിക്കണം. അങ്ങനെയാണ് യുദ്ധം അവസാനിക്കുന്നത്. യുദ്ധം അവസാനിച്ചപ്പോ അലീബിന് അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കക്ഷിയിൽ നിന്ന് കുറച്ചാൾ രംഗത്ത് വന്നു. ഹേ, ഇതെന്ത് നടപടിയാണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. വിധിക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണ്. വിധിക്കാനുള്ള അള്ളാഹുവിന് മാത്രമുള്ള ആ അവകാശം അബൂ മൂസ അശ്അരിക്കും അതുപോലെ അമ്രുബിനുൽ ആസിനും നിങ്ങൾ പകുത്തു കൊടുത്തിട്ടുള്ളതിനാൽ അള്ളാഹുവിന്റെ ഹാക്കിമീയത്തിൽ നിങ്ങൾ പങ്കുചേർത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ്. നിങ്ങളോടാണ് ഇനി ഞങ്ങൾ യുദ്ധം ചെയ്യാനുള്ളത്. അധികാരത്തിന് അലിയിലെയും പറ്റില്ല, മുആവിയനെയും പറ്റില്ല, അവർ ഇസ്ലാമിന്റെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് പറഞ്ഞിട്ട് ഹവാരിജികൾ വന്നു. ഈ ഹവാരിജികൾ വളരെ കുറഞ്ഞൊരു കാലയളവ് കൊണ്ട് അവർ പെരുകി 18 രൂപയുടെ അവർ കൂടി. അപ്പൊ 18 18 ജഹമിയത്ത് കുറേയും കൂടി വേര് കുറേയും കൂടി വലുത. കുറേയും കൂടി വലുതാന്ന് പറഞ്ഞ ഫിലോസഫർമാരിലും അതുപോലെ തന്നെ ജൂതന്മാരിലും പഴയ യവന ഗ്രീക്ക് ദാർശനികന്മാരുണ്ടല്ലോ, ആ ദാർശനികന്മാര് അവർ സിദ്ധാന്തിച്ചിരുന്ന ചില സിദ്ധാന്തങ്ങൾ അതുപോലെ തന്നെ ചില ജൂതന്മാർ പ്രചരിപ്പിച്ചിരുന്ന ആശയങ്ങൾ അതിൽ നിന്ന് ജഅദ് ഇബ്നു ദിർഹം എന്ന് പറയുന്ന ഒരാൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൂട്ടിക്കടത്തിയിട്ട് അഹ്ലെ ഇസ്ലാമിലേക്ക് കുറെ കാര്യങ്ങൾ പുതിയ ആശയങ്ങൾ കുത്തിച്ചെലുത്താൻ തുടങ്ങി. ആ ജഅദിൽ നിന്ന് പിന്നീട് ജഹ്മ ബിൻ സഫ്വാൻ ഈ ആശയങ്ങൾ ഏറ്റെടുത്തു. ജഹ്മ ബിൻ സഫ്വാൻ അത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അള്ളാഹിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ബുദ്ധിപരമായ ചില സങ്കല്പങ്ങൾ അവർ നെയ്തുണ്ടാക്കും. അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഒരു ഗുണമില്ല. അള്ളാഹ് കേൾക്കുന്നവനാണ്, അള്ളാഹ് കാണുന്നവനാണ്, അള്ളാഹ് അറിയുന്നവനാണ്. ഇങ്ങനെയുള്ള ഒരു ഗുണവും അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള, അള്ളാഹിന്റെ സത്യയെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ തന്നെ ഗുരുതരമായ പഴയകാലത്ത് ദാർശനികന്മാർ ഫിലോസഫേഴ്സ് പറഞ്ഞിരുന്ന കുറേ ചിന്താഗതികൾ ഇസ്ലാമിന്റെ പേരിലേക്ക് കടത്തിക്കൂട്ടി ജഅദുബിനു ദിർഹമും അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ജഹ്മബിനു സുഫ്വാനും കൊണ്ടുവന്നു. അവര് കൊണ്ടുവന്നിട്ടുള്ള ഈ തെറ്റായ ആശയങ്ങൾ അത് പിന്നീട് എന്ത് ചെയ്തു? അതിന്റെ തിരികെ വന്നിട്ട് അവർ പ്രധാനപ്പെട്ട 18 രൂപയ്ക്ക് തിരികെ
അത് ഇവര് ബേസ് ഇവരെയാണ് ഈ ജഹ്മ് ഇവരാണ് യഥാർത്ഥത്തിൽ അത് പദരിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഖദരിയത്ത് ഇത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ളവനാണ്. അവന്റെ സൃഷ്ടിജാലങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും അവൻ ആദിയിൽ അവന്റെ അറിവിൽ മുൻകഴിഞ്ഞതാണ്. സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷം മുമ്പ് അവൻ ലോഹിൽ അത് രേഖപ്പെടുത്തിയതാണ്. അവന്റെ അറിവിൽ ആദിയായ അറിവിൽ മുൻകഴിഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവൻ ലോഹിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സന്ദർഭങ്ങളിൽ അവന്റെ മശീഅത്ത് പ്രകാരം അവന്റെ ഉദ്ദേശപ്രകാരം അത് പുലരുക മാത്രമാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഖദറിന്റെ വിശ്വാസത്തെ മുഴുവനും അങ്ങോട്ട് നിഷേധിച്ചു. കാരണം അല്ലാഹ് അറിയണമെന്നല്ല, അല്ലാഹിനെ കുറിച്ച് അവർ പറഞ്ഞാൽ ഒന്നും തിരിയാത്ത ഒരാളായിട്ട് ഒന്നുമില്ല. അത് ഇല്ലായ്മക്കുള്ള നിർവചനേർക്കും അല്ലാഹ്ക്ക് അവർ നൽകുന്ന നിർവചനം. അപ്പൊ അവര് വിശ്വാസം അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ പിന്നെ ധാരണ അനുസരിച്ച് അല്ലാഹ് നിങ്ങളൊന്ന് വിശേഷിപ്പിച്ചു തരുമെന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് പറയാൻ തുടങ്ങും, അതുമല്ല ഇതുമല്ല അതുമല്ല ഇതുമല്ല അതുമല്ല ഇതുമല്ല അതുമല്ല ഇതുമല്ല. അവസാനം അവരുടെ നിർവചനം എടുത്തു നോക്കിയാൽ ശുദ്ധശൂന്യതയ്ക്ക് ഇല്ലായ്മക്ക് നൽകാവുന്ന നിർവചനായി. അതിങ്ങോട്ട് പെറ്റുപെരുകിയിട്ട് 18 ടീം അവരും വന്നു. എന്നാൽ അതേ സന്ദർഭത്തിൽ ഇതിനൊരു കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ട് വേറെ ചിന്താഗതി ഇർജാ വന്നു. ആ ഇർജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജബരിയത്തിലും മറ്റൊക്കെ ഈ കാര്യങ്ങൾ കടന്നു ചെല്ലുന്നത്. അത് നീണ്ട വേറെ ചർച്ചയാണ്. ഈമാന്റെ മുസമ്മയിൽ നിന്ന് അമരൻ ഒഴിവാക്കുന്ന ഏതാണെങ്കിലും ആ ഇർജ ജബരിയത്തും അന്ന് 18 ആയി. അപ്പൊ എത്ര നായി? ഇത് 72 ആയി എന്നാണ് കൂട്ടിയോട്ട് അല്ലേ? 72 ആയി. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന സംഗതി അൽ ജമാഅത്തുൽ ത്വാഇഫ മൻസൂറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ ദീൻ അത് അതേമാതിരി അതങ്ങനെ ചെയ്യാമെന്നാണ് വരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒന്നാമത്തേത്. ഇതൊക്കെ അതിൽ ഉപയോഗിച്ച് പോയിട്ടുള്ള 72 ആണോ? അപ്പൊ രണ്ടുകൂടി കുടുംബം ടോട്ടലി 73 ആയിരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖത്ത് വഫ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖത്ത് വസതഫ്തറിഖു ഉമ്മത്തി അലാ 73 ഫിർഖ കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദ. ജൂതന്മാര് 71 കക്ഷിയായി, ക്രൈസ്തവര് 72 കക്ഷിയായി, എന്റെ ഉമ്മത്ത് 73 കക്ഷിയാണ്. അതിൽ ഇത് മുഴുവനും നരകത്തിൽ പോയിട്ടേ അടങ്ങും. ഈ കക്ഷികൾ മുഴുവനും നരകത്തിൽ പോയിട്ടേ അടങ്ങും. എന്നാൽ ഒന്നു മാത്രം നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകാൻ അവകാശപ്പെട്ട ഒരൊറ്റ കക്ഷിയേ ഉള്ളൂ. അപ്പോ സ്വഹാബത്തിനോടാണ് ഇത് പറയുന്നത്. സ്വഹാബത്തിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. ഇവിടെ എങ്ങനെയായാലും ശരി, അവിടെ പരാജയപ്പെടരുത്. കാരണം ഇവിടുത്തത് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛാണ്. അല്ല, നമ്മളെ പഠിച്ചിട്ട് ഇനി നമുക്ക് വരാനിരിക്കുന്ന നമ്മുടെ ആയുസിന്റെ ആ ദീർഘമായ കാൻവാസിൽ ഭൗതിക ജീവിതം എന്ന് പറയുന്ന 60 വർഷം 70 വർഷത്തെ അന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അടയാളപ്പെടുത്താൻ കഴിയാത്തത്ര ചെറിയ ഒരു കാലല്ലേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെ കിട്ടിയാലും അവിടെ നഷ്ടപ്പെട്ടാൽ ഇതൊന്നുമല്ല. ഇവിടെ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അവിടെ അത് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ഒരു ഞൊടിയിട കൊണ്ട് അവസാനിച്ച് തീരുന്ന ഒരു ജീവിതമാണ്. അതുകൊണ്ട് അവരാലോചിക്കുക, അതെങ്ങനെ രക്ഷപ്പെടുക? നരകത്തിൽ പോകാതെ നേരെ സ്വർഗത്തിൽ പോകുന്ന ആ കക്ഷി ആരാണ്? നബിയെ, മൻ ഹും യാ റസൂലല്ലാഹ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, അവർ അൽ ജമാഅ, അവരാണ് അൽ ജമാഅ, നേരെ സ്വർഗത്തിൽ പോകുന്ന കക്ഷി. അൽ ജമാഅ അലിഫുല്ലാമും കൂട്ടിയിട്ടുള്ള ദ ജമാഅ. അലിഫുലാമ് അറബിയിൽ അലിഫുലാം ഇംഗ്ലീഷിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിളിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. അവർക്ക് മനസ്സിലായില്ല, അവരെ വിശേഷണം കിട്ടണം, അപ്പോഴേ അറിയുള്ളൂ ആരാണ് അൽ ജമാഅയിൽ പെടുക. അവരുടെ അടുത്ത ചോദ്യം
ഇബ്നു മാജ റിവായത്ത് ചെയ്യുന്ന, തുർമുദി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ആ ചോദ്യം നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ക്ലിയർ ആക്കി കൊടുത്തു. ഞാനും എന്റെ കൂടെയുള്ള സഹാബിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹവസിച്ചിട്ടുള്ള ആളുകൾ, വഹീന്റെ പ്രൈമറി ഓഡിയൻസ് ആയിട്ടുള്ള ആളുകൾ, ഞങ്ങൾ, ഞാനും എന്റെ കൂടെയുള്ള ഈ സഹാബത്തും ഏതൊരു ദീനിൽ, ഏതൊരു വിശ്വാസത്തിൽ, ഏതൊരു ദീനിലാണോ ആ ദീനനുസരിച്ച് പോകുന്ന ആളുകൾ, അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയ ആളുകൾ, അത് അധികാരം ഇന്നാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് മാറ്റം വരുത്തിയ ആളുകൾ, അധികാരത്തിൽ ഇന്നാവപ്പെട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റം വരുത്തിയ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദാത്തിലും സിഫാത്തിലും അവന്റെ സത്തയിലും അവന്റെ ഗുണപരമായ കാര്യങ്ങളിലും എല്ലാ മാറ്റങ്ങളും വരുത്തിയിട്ടുള്ള ജഹമിയത്ത്, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചും അവന്റെ ദീനിനെ സംബന്ധിച്ചും അവൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയിട്ട് പല തെറ്റായ ആശയങ്ങളും നടത്തി കൂട്ടിയിട്ടുള്ള ഗിർജാർ, ഇവര് ഇതിന്റെ ഇതിൽ നിന്ന് ഇതിന്റെ ഓഫ്ഷൂട്ടായി വന്നിട്ടുള്ള മറ്റ് വിഭാഗങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള 72 വിഭാഗം, അതൊക്കെ നരകത്തിൽ ചെന്നെയാണ്. നരകത്തിൽ അവർ ശാശ്വതരാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരും എത്രത്തോളം ദീനിൽ നിന്ന് പോയി അതിനനുസരിച്ചിരിക്കും. നരകത്തിൽ പോയാൽ ഉടനെ കയറും അതും നമുക്ക് പറയാൻ പറ്റില്ല. നരകത്തിൽ അവർ പോകും, പോയിട്ട് എന്താണ് കയറാന്നുള്ളത് അവനവന്റെ കയ്യിലുള്ളതിനനുസരിച്ചിരിക്കും. എന്നാൽ നരകത്തിൽ പോകാതെ നേരെ സ്വർഗത്തിൽ പോകണം, അത് അച്ചമാഹയിൽപ്പെട്ട നബിയും നബി സഹാബത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ള ആ സഹാബത്തും ഏതൊരു ദീൻ അതേ രൂപത്തിൽ സ്വീകരിച്ച ആളുകൾ ആരാണോ അവരെ നേരെ സ്വർഗത്തിലേക്ക് പോകുള്ളൂ. ഈ കാര്യം പറഞ്ഞു. ഈ ആളുകൾ, ഈ മെത്തേഡിൽ പോകുന്ന ആളുകൾ അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അവർക്ക് നമ്മൾ ഒരുപാട് പേരുകൾ ചിലപ്പോൾ പറയും. അതെന്താ പേരുകൾ കണ്ടാണ്ട് എന്താണ് ഞാൻ പ്രയാസപ്പെടുന്നത്? ഇപ്പൊ പൊതുവെ പറയും ഇസ്ലാം 78 കക്ഷിയായതുപോലെ, ഈ അല്ല 73 കക്ഷിയായപ്പോ 72 നിന്നും വ്യത്യസ്തമായി 70 ആദ്യത്തിൽ വന്ന അതേമാതിരി നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ വ്യതിചലിച്ചു പോകുമ്പോ ഞാൻ അതിൽപ്പെട്ടവനല്ല, ഞാൻ ഇന്നവനാണ് എന്ന് ശരിക്ക് പറയണല്ലോ. ഞാൻ റാസിദുകളുടെ മെത്തഡോളജി അനുസരിച്ച് പോകുന്ന ആളല്ല, ഞാൻ ഖവാരിജിന്റെ മെത്തഡോളജി അനുസരിച്ച് പോകുന്ന ആളല്ല, ഞാൻ ഖദരിയ്യത്തിന്റെ ജഹമിയ്യത്തിന്റെ മെത്തഡോളജി അനുസരിച്ച് പോകുന്ന ആളല്ല, ഞാൻ ജബരിയ്യത്തിന്റെ ഇർജാഅന്റെ മെത്തഡോളജി അനുസരിച്ച് പോകുന്ന ആളല്ല, ഞാൻ നബിയും സഹാബത്തും അവരെങ്ങനെയാണോ ദീൻ സ്വീകരിച്ചത്, ദീൻ നടപ്പിലാക്കിയത് അതേമാതിരി പോകുന്ന ആളാണ് എന്ന് പറയേണ്ടി വരും. പറയേണ്ടി വന്നപ്പോ അതിന് പലതരം പേരുകളും പറഞ്ഞു. ചിലപ്പോ അവരെ കുറിച്ചിട്ട് പറയും അഹ്ലു സുന്നത്തി വൽ ജമാഅ, നബി കാലത്ത് തന്നിട്ടുള്ള മാർഗവും, വൽ ജമാഅ അതുപോലെ റസൂലുള്ളാഹിന്റെ സഹാബത്താണ് അൽ ജമാഅ, അവര് പിന്തുടർന്നു പോന്നിട്ടുള്ള മാർഗം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ. ചിലപ്പോ അതേ സന്ദർഭത്തിൽ അവരെ കുറിച്ച് പറയും അഹ്ലുൽ അത്വർ, അവര് അത്വറിന്റെ ആളുകളാണ്, നബിയുടെ കാൽപ്പാടുകൾ പിന്തുടരുന്ന ആളുകളാണ്. ചിലപ്പോ പറയും അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രയനുസരിച്ച് ഹദീസ് അനുസരിച്ച് പോകുന്ന ആളുകളാണ്. ചിലപ്പോ പറയും അവരെ കുറിച്ചിട്ട് അത്വാഇഫത്തുൽ മൻസൂറ, അവര് 73 കക്ഷിയായപ്പോൾ അതിൽ ആ 72 ചേരാനും അടിസ്ഥാന വിഭാഗത്തിൽ നിലകൊള്ളുകയും അങ്ങനെ ദുനിയാവിൽ അള്ളാന്റെ സഹായം കിട്ടി, പരലോകത്തിലും അള്ളാന്റെ സഹായം കിട്ടുന്ന ആ കക്ഷിയാണ്. അൽ ഫിർഖത്തുൻ നാദിയ, ചിലപ്പോ പറയും അവർക്ക് അൽ ഫിർഖത്തുൻ നാദിയ, ഈ ദുനിയാവിൽ എല്ലാവിധ സഹവാസികളിൽ നിന്നും ശുദ്ധവാസികളിൽ നിന്നും അമ്മ രക്ഷപ്പെടുത്തി, പരലോകത്ത് നരകശിക്ഷയിൽ നിന്നും അമ്മ രക്ഷപ്പെടുത്തി, അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ള കക്ഷിയാണ് എന്ന് ചിലപ്പോ പറയും. ചിലപ്പോ അവരെ പറ്റിയിട്ട് പറയും അവരെ അസ്സലഫിയൂൻ, സലഫികളാണെന്ന് പറയും. ഇതൊക്കെ അവരെ സംബന്ധിച്ച് പറയുന്ന പേരാണ്.
ഇത് ഇങ്ങനെ പേര് പറയേണ്ടി വന്ന സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു പേര് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടേം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, 72 കക്ഷികൾ വ്യതിചലിച്ചു പോയപ്പോൾ ആ 72 വിഭാഗത്തിലേക്കും ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നിട്ടുള്ള അതേ വഴിയിൽ പിന്തുടരുന്നവരാണ്. റസൂലുള്ള കാണിച്ച സുന്നത്ത്, റസൂലുള്ള കാണിച്ചു തന്നിട്ടുള്ള മാർഗം, സുന്നത്ത് തന്ന വഴി, ആ മാർഗത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടില്ല. സുന്നത്ത് പറയുമ്പോൾ നബിന്റെ വഴിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത്വരീയത്ത് വഴി എന്നാണ്. നബി കാണിച്ചു തന്ന വഴി, നബിയുടെ പിറകിൽ സഹാബത്ത് നടന്നു പോയിട്ടുള്ള ആ വഴിയെ പോകുന്ന ആളുകളാണ്. അല്ലാതെ ഫവാർജിന്റെ ഞങ്ങളില്ല, ഫാത്തിമത്തിലേക്ക് ഞങ്ങളില്ല, ജമിയത്തിലേക്ക് ഖദരിയത്തിലേക്ക് ഞങ്ങളില്ല, ഇർജായിലേക്കും അതുപോലെ തന്നെ പിന്നെ ഇർജായിലേക്ക് ഞങ്ങളില്ല, ഇതിലേക്ക് ഒന്നുമില്ല എന്ന് പറയാം. ഈ വിഭാഗങ്ങൾ ദുനിയാവിൽ പരലോകത്തും അള്ളാഹുവിന്റെ നസ്റ് കിട്ടുന്ന ആളുകൾ. അതുകൊണ്ട് അത്തായിപത്രം സൂറാണ് പറയും, അവരാണ് ദുനിയാവിലും പരലോകത്തും അള്ളാഹുവിന്റെ രക്ഷ കിട്ടിയിട്ട് രക്ഷപ്പെടുന്ന വിഭാഗം. അതുകൊണ്ട് ഫിർഖത്തുൽ നാജിയാണ് പറയും, അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് അസ്ഹാബുൽ ഹദീസ് എന്ന് പറയും, അവർ സലഫികളാണ്. ഇപ്പൊ ഇന്ന് ഈ ഒരു വാക്ക് ഇസ്ലാം എന്നുള്ളത്, ഇന്ന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ 72 വെട്ടിമാറ്റിയിട്ട് ആദ്യം വന്ന് ഒന്നുണ്ടും എന്ന് പറഞ്ഞതുപോലെ ഈ സലഫിയൂൻ എന്ന് പറയുന്നതും ഇന്ന് അതേ അവസ്ഥയിലേക്ക് മാറി. വല്ലാത്ത വളരെ പെട്ടെന്ന് സലഫിയത്ത്. അപ്പൊ എല്ലാവരും ശരിയായ ഇസ്ലാമിലാണ് എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ സലഫികളാണ്. അപ്പൊ ഈ സലഫ് എന്നുള്ള വാക്കും കൂടി ഒന്ന് പരിചയപ്പെട്ടെങ്കിലേ നമുക്ക് എന്താകാൻ പറ്റുള്ളൂ, കുറച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്താ സലഫ് എന്ന് പറഞ്ഞാൽ? സലഫ് എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞു പോയി എന്നാണ് അതിന്റെ അർത്ഥം. സലഫ മുൻകഴിഞ്ഞു പോയി, ആദ്യത്തിൽ നമ്മുടെ മുന്നിൽ പോയ ആളുകൾക്ക് സലഫുകൾ എന്ന് പറയും. ആരാണ് മുൻകഴിഞ്ഞു പോയിട്ടുള്ളത്? ഇസ്ലാമിൽ ആദ്യം വന്നിട്ടുള്ള ആളുകൾ ആരാണ്? ഈ സലഫുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരാരാണ് എന്ന് നിർവചിച്ചിട്ടത്. സൂറത്തു അത്തൗബ അതിലെ 100-ാമത്തെ ആയത്ത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ആരാണ് ഇസ്ലാമിന്റെ സലഫുകൾ? സലഫുകൾ എന്ന് പറഞ്ഞാൽ അൽ മുഹാജിറൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കത്തുനിന്ന് കൂടിയിട്ടുള്ള മുഹാജിറുകളും വൽ അൻസാർ. പിന്നെ നബി മദീനത്ത് പോയപ്പോൾ അവരെ രണ്ടു കൈയും പിന്നെ നേരിട്ട് സ്വീകരിച്ചിട്ടുള്ള മദീനയിൽ ഉണ്ടായിരുന്ന മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന ആളുകളാണ് ഇവർ. അവരാണ് സലഫുകൾ. അവരെ ഒന്നിനും ഒരു മാറ്റവും വരുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത അതേ രൂപത്തിൽ ദീൻ സ്വീകരിച്ചു പോന്ന ആളുകളാണ്. പിന്നെ ഇവരെ കഴിഞ്ഞ പിന്നെ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു ആരാണ് ഏറ്റവും നല്ല ആളുകൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാനും എന്റെ കൂടെയുള്ള ആളുകളാണ്, എന്റെ കൂടെയുള്ളവരും ആദരവുകളും അനുസാരമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലവരായ ആളുകൾ ഈ 1-ാമത്തെ 10 ജനറേഷനാണ്. അവരെ കഴിഞ്ഞാൽ 2-ാമത്തെ ജനറേഷൻ വരാനുണ്ട്. ഇവരെ പിന്തുടർന്ന ആളുകൾ അവർക്ക് നമ്മൾ താബിഊൻ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കഴിഞ്ഞാൽ പിന്നെ 3-ാമത്തെ തലമുറക്കും കൂടി എന്ത് ചെയ്തു? ഒരു പരിഗണന കൊടുത്തു. സുമ്മല്ലദീന യലൂനഹും അവരാണ് നമ്മൾ പറയും ചുരുക്കിയിട്ട് പെട്ടെന്ന്, അതിനാണ് താബിഉ അത്താബിഈൻ അല്ലെങ്കിൽ തബഉൽ അത്ബാഅ് എന്ന് പറയാം. ഈ 3 തലമുറയിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ അവർ ഏറ്റവും നല്ല തലമുറയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കങ്ങോട്ട് ഒരു സ്വീകാര്യത, അവർക്കൊരു പ്രാമാണികത റസൂലുള്ള കൽപ്പിച്ചു. ഇമാം ബുഖാരിയുടെ റിവായത്തിൽ കാണും, ഖൈറുൻ നാസി ഖർനി തുമ്മല്ലദീന യലൂന തുമ്മല്ലദീന യലൂന. ഏറ്റവും നല്ലവർ ഇവർ 1-ാമത്തെ തലമുറ അൽ മുഹാജിറൂൻ വൽ അൻസാർ. അവരെ കഴിഞ്ഞാൽ 2-ാമത്തെ തലമുറ താബിഈൻ. അവരെ കഴിഞ്ഞാൽ 3-ാമത്തെ തലമുറ താബിഉൽ താബിഈൻ ഔ തബഉൽ അത്ബാഅ്.
പിന്നെന്താ സ്ഥിതി?
പിന്നെ വിശ്രമായത്തിലമ്മ ഹജീദിൽ ബാക്കി പറയുന്നത് പിന്നെ വരുന്ന ആൾക്കാർ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം സത്യം ചെയ്യാനോ വേണ്ടത്, അതല്ല ആദ്യം ശബദം ചെയ്യും അത് സാക്ഷ്യം പറയാനോ വേണ്ടത് എന്നവർക്കറിയില്ല. കളവും അതുപോലെ തന്നെ വേണ്ടാത്തരങ്ങളുമായി നടക്കുന്ന ദീനിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുന്ന ആളുകൾ പിന്നീട് വരിക തന്നെ ചെയ്യും. അപ്പൊ ഈ മൂന്ന് തലമുറ കഴിഞ്ഞാൽ പിന്നെ ദീൻ ആരെ കൊണ്ടുവരക്കുക? ഈ മൂന്ന് തലമുറകളെ, ഒന്നാമത്തെ തലമുറ വളരെ ആധികാരികതയുള്ള തലമുറയാണ്. കാരണം അള്ളാഹ് ഇവരെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞത്, അള്ളാഹ് അവരെ കുറിച്ച് പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മത്തിൻ എന്ന് പറഞ്ഞത് ഇവരെ കുറിച്ചാണ്, ഏറ്റവും നല്ലവർ നിങ്ങളാണ്. അതുപോലെ തന്നെ വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ഐ അദ്ലൻ, ഉമ്മത്തുൽ വസത്ത് എന്ന് പറഞ്ഞത് ഇവരെയാണ്. അള്ളാഹ് അവർക്ക് അങ്ങനെ ഒരു സാക്ഷ്യം അള്ളാഹ് നൽകിയിട്ടുണ്ട്, ഏറ്റവും നല്ലവർ എന്നുള്ള ഒരു സാക്ഷ്യപത്രം അള്ളാഹ് കൊടുത്തിട്ടുള്ളതാണ്. അവരുടെ പ്രാമാണികത അത് തന്നെയാണ്, അള്ളാഹ് കൊടുത്തിട്ടുള്ള ആ സാക്ഷ്യപത്രം തന്നെയാണ്. മനുഷ്യരെന്ന നിലക്ക് അവരുടെ പാളിച്ചകൾ സംഭവിക്കും, പക്ഷെ ആ പാളിച്ച നിലനിൽക്കൂല, ഉടനെ തന്നെ അള്ള വഹയിലൂടെ അത് തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്തിലൂടെ അവിടുത്തെ വചനങ്ങളിലൂടെ കാര്യങ്ങൾ ദീൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ മനുഷ്യരാണ് തെറ്റുപറ്റും, പക്ഷെ ആ തെറ്റ് അള്ളാഹ് നിലനിൽക്കാൻ സമ്മതിക്കൂല. ഉദാഹരണമായിട്ട് ഒരൊറ്റ ചെറിയ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ആയത്തിറക്കി وَكُلُوا وَاشْرَبُوا حَتَّى يَتَبَيَّنَ لَكُمُ الْخَيْطُ الْأَبْيَضُ مِنَ الْخَيْطِ الْأَسْوَدِ. നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞു, പഴയകാലത്തുണ്ടായിരുന്ന പല സമുദായങ്ങളും നോമ്പൊന്നായിട്ട് രാത്രിയും പകലും കൂടി നോൽക്കുന്ന പരിപാടിയായിരുന്നു. അങ്ങനെയല്ല, ഇസ്ലാമതിന്റെ പൂർണ്ണതയിൽ വന്നപ്പോൾ അൽ ഇസ്ലാമുൽ ഖാസ്, റസൂലുള്ളാഹി അടുത്ത് നടത്തിയ ഇസ്ലാം, ആ ഇസ്ലാമിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ വിശ്വാസം പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് നോക്കാൻ പാടില്ല, പകല് മാത്രമേ നോമ്പുള്ളൂ. രാത്രിയിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചേക്കണം, രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് നിങ്ങൾക്ക് സംസർഗമാകാവുന്നതാണ്. ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, പിന്നെ കുലു വശ്റബു, നിങ്ങൾ തിന്നുകൊള്ളുക കുടിച്ചുകൊള്ളുക, ഹത്താ യതബയ്യന ലക്കും, നിങ്ങൾക്ക് വേർതിരിഞ്ഞു കാണുന്നതുവരെ. അൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദ്, വെളുത്ത നൂൽ കറുത്ത നൂലിൽ നിന്ന് വേർതിരിഞ്ഞു കാണുന്നത് വരെ. വളരെ ക്ലിയർ ആയൊരു പരാമർശമാണ് ഈ ആയത്തിനകത്തപ്പോ സ്വഹാബത്ത് ആ ആയത്ത് ജീവിതത്തിൽ അമലാക്കാൻ വേണ്ടി നോക്കി. അവരിൽ ചിലര് രാത്രി കിടക്കുമ്പോൾ രണ്ട് നൂല് കൊണ്ടുപോയി വെക്കും, രണ്ട് ത്രെഡ്, ഒന്ന് വൈറ്റ് മറ്റൊന്ന് ബ്ലാക്ക്. അങ്ങനെ നേരം പുലർന്നോ ഭക്ഷണം കഴിക്കൽ അവസാനിപ്പിക്കാനായോ എന്നതിന് ഈ നൂലിലേക്ക് നോക്കും. വെളുത്ത ചരടും കറുത്ത ചരടും തമ്മിൽ വേർതിരിയാൻ, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും, അത്രയും വെള്ളമായാൽ അത്രയും വെളിച്ചാകുന്നത് വരെ അവർ തിന്നു. ഇത് അവർ മനസ്സിലാക്കിയ തെറ്റാണ്. ആ തെറ്റിന് വന്നപ്പോ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലെ ഒരു ആയത്തിലൂടെ ആ ആയത്തിന് തന്നെ ഒരു വിശദീകരണം കൊടുത്തു. ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. ഒന്നുകൂടി ആണ് ചേർത്ത് കൊടുത്തു. ഇവിടെ ഉദ്ദേശിക്കുന്നത് വെള്ള നൂല് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കറുത്ത നൂലുമല്ല, വെളുത്ത നൂലുമല്ല. അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രഭാതത്തിന്റെ ഉഷസ്സിന്റെ തന്തുക്കൾ ഇരുട്ടിന്റെ കണങ്ങളിൽ നിന്ന് വേർപിരിയുക എന്ന് തന്നെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലാതെ കറുത്ത നൂലും വെളുത്ത നൂലും അല്ല എന്ന് പറഞ്ഞു. ഇതിൽ നമുക്കുള്ള പാഠം എന്താണ്? ഏതെങ്കിലും സന്ദർഭത്തിൽ സ്വഹാബത്ത് ഒരു കാര്യം തെറ്റായി മനസ്സിലാക്കിയാൽ ആ തെറ്റ് നിലനിൽക്കില്ല, അള്ളാഹു അത് തിരുത്തും. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് ഒരു കാര്യം മനസ്സിലാക്കി തുടർന്നു പോന്നു കഴിഞ്ഞാൽ അത് പ്രാമാണികമാണ്, അത് ആധികാരികമാണ്. അത് പ്രാമാണികമാണ്, അത് ആധികാരികമാണ്. ഒരു ഉദാഹരണം കൂടി പറയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും. റമദാനിന്റെ രാത്രികാലങ്ങളിൽ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലുന്നത് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണെന്നാണ് അവർ കരുതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് ചോദിച്ചിട്ടില്ല, അവർ സ്വയം അങ്ങനെ കരുതി. പക്ഷെ അത് തെറ്റാണ് എന്നവർ കരുതിയാൽ തന്നെ രാത്രിയിൽ അവർക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. പലരും ഭാര്യമാരെ സമീപിച്ചു എന്നവർക്ക് കുറ്റബോധമുണ്ട്, പാടില്ലാത്തൊരു കാര്യം ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉടനെ തന്നെ ആയത്തിറക്കി കൊടുത്തു. നിങ്ങൾക്കൊരിക്കലും കുറ്റമല്ല, അങ്ങനെ ഒരു കുറ്റബോധത്തിന് കാര്യമില്ല. രാത്രികാലങ്ങളിൽ റമദാനിന്റെ റമദാനിന്റെ രാത്രികാലങ്ങളിൽ നിങ്ങളുടെ ഭാര്യമാരുമായുള്ള ലൈംഗികമായ ബന്ധം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ഇനി മുതൽ നിങ്ങൾ കുറ്റബോധം വെച്ച് പുലർത്തേണ്ടതില്ല. അപ്പോൾ ഒരു തെറ്റിദ്ധരിച്ചിട്ട് ശരിയായ കാര്യം തെറ്റാണെന്ന് കരുതി ലംഘിച്ചാൽ അതുപോലും അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യമുണ്ടോ, അത് തിരുത്തിയിരിക്കും. അതുകൊണ്ടാണ് സ്വഹാബത്ത് ഖുർആനിന്റെയോ ഹദീസിന്റെയോ വചനങ്ങളെ തെറ്റിദ്ധരിച്ചാൽ ആ തെറ്റായ ആശയം നിലനിൽക്കില്ല, അള്ളാഹു വഹയിലൂടെ അത് തിരുത്തിയിരിക്കും. അതുകൊണ്ടാണ് അവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഒത്തന്റിക്കാണ്, അത് ആധികാരികമാണ്, അതിന്റെ പ്രാമാണികതയുണ്ട് എന്ന് നമ്മൾ പറയുന്നതിന്റെ ഒരു തെളിവാണ്, പല തെളിവുകളിൽ ഒരു തെളിവാണ്. ഈ ഇവരത്ര ആധികാരികതല്ല. അപ്പൊ സലഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും സ്പെസിഫിക് ആയ അർത്ഥം സഹാബികളാണ്. സലഫുകൾ എന്ന് പറഞ്ഞാൽ സഹാബത്താണ്, മുഹാജിറുകളും അൻസാറുകളും പറയുന്ന സഹാബത്താണ്, വളരെ ഏറ്റവും ചുരുങ്ങിയ അർത്ഥത്തിൽ. അതിനെ എത്ര നമ്മൾ വലിച്ചു നീട്ടിക്കൊണ്ടുപോയാലും ഈ മൂന്ന് തലമുറയ്ക്ക് അപ്പുറത്തേക്ക് പോകുകയില്ല. ഇവരാണ് സലഫുകൾ. ഈ മൂന്ന് തലമുറ കഴിഞ്ഞാൽ പിന്നെ നീ ആരാ കൊണ്ടു നടന്നത്? ഇമാം ആജുറി അദ്ദേഹത്തിന്റെ അശ്ശരിഅ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സനദു സഹീഹ്, സഹീഹായ സനദ് പ്രകാരം മുഹദ്ദിസീങ്ങൾ സഹീഹ് എന്ന് വിധി എഴുതിയിട്ടുള്ള ഹദീസ്, ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഖിൽ ഹുദൂദുഹു. ഇനിയുള്ള തലമുറയിൽ അങ്ങനെയാണ്. ഇനിയുള്ള തലമുറയിൽ മുഹാജിറുകളുടെ തലമുറ, അൻസാറുകളുടെ തലമുറ, സഹാബത്തിന്റെ തലമുറ ഏറ്റവും ആധികാരികമായ തലമുറ, പിന്നെ താബിഈങ്ങൾ, അതിനുശേഷം അത് കഴിഞ്ഞ താബിഈ താബിഈങ്ങൾ, പിന്നീട് വരുന്ന തലമുറകൾ, ഈ മൂന്നെണ്ണത്തിന് നമ്മൾ സലഫ് മുൻഗാമികളുടെ തലമുറ എന്ന് നമ്മൾ പറഞ്ഞു. ഇവരാണ് സലഫുകൾ. ഇനി അതിനുശേഷം വരുന്നവരൊക്കെ അവര് ഹലാഫ് പിൻതലമുറക്കാരാണ്. ഈ പിൻതലമുറക്ക തലമുറകളിൽ ആരാണ് ഇതിൽ കൊണ്ടു നടക്കുന്നത്? يحمل هذا العلم رسول الله صلى الله عليه وسلم كنت വന്ന് തന്നിട്ടുള്ള ഈ علم, ഈ ദീൻ, ഈ ദീൻ അതിന്റെ വാഹകരായിരിക്കും. من كل خلف പിന്നീട് വരുന്ന തലമുറകളിൽ, ഓരോ തലമുറകളിലും അതിനെ വഹിച്ചു കൊണ്ടുപോകുന്നത് ഹുദൂരുഹു, ഓരോ തലമുറയിലും നീതിമാന്മാരായിട്ടുള്ള, ആധികാരികത അവകാശപ്പെടാൻ പറ്റുന്ന നീതിമാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരായിരിക്കും, പ്രതൂലുകളായിരിക്കും, ചില വ്യക്തികളായിരിക്കും ഉണ്ടാവും. മൊത്തം തലമുറ കിട്ടണം ഈ മൂന്ന് തലമുറയിലേക്ക് തന്നെ പോകണം. ഈ മൂന്ന് തലമുറയ്ക്ക് ശേഷം പിന്നീടുള്ള ഓരോ തലമുറയിലും പ്രതൂലുകൾ ഉണ്ടാകും, നീതിമാന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. ആരാണ് ആ ഉദൂരുകൾ? ആ ഉദൂരുകൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അവരുടെ പേരെന്തല്ല ചെയ്യാൻ, ലക്ഷണം ഇങ്ങനെ പറഞ്ഞു തരും. ആ ലക്ഷണത്തോ അവരാണ് ഉദൂരുകൾ. യൻഫൂന അൻഹു തഹരീഫൽ ഗാലി, വതഅ്വീലൽ ജാഹിലി, രണ്ടാമത്തെ. മൂന്നാമത്തേത് വന്തിഹാലൽ മുബ്തിലി. ഈ മൂന്ന് കാര്യം ചെയ്യുന്നവർ മൂന്ന് ലക്ഷണം പറഞ്ഞു. അങ്ങനെയുള്ള ഉദൂരുകൾ, നീതിമാന്മാരായ ആളുകൾ, അവരാണ് ഈ ദീൻ, ഈ അറിവ് പിന്നീട് മുന്നോട്ട് അതിനെ കൊണ്ടുപോകുക. അതിര് കവിയുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെയുള്ള ഒരു പ്രവണതയാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ കാലത്താകുമ്പോൾ അത് തിരുത്തും, സഹാബത്തിലെ അതിന്റെ ശരിയായ രീതിയിലേക്ക് റസൂലുള്ളാഹ കൊണ്ടുവരും. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് മൂന്നാളുകൾ കയറി വന്നു. കയറി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷത്തു റളിയല്ലാഹു തആല അൻഹാ ഉമ്മുൽ മുഅ്മിനീൻ അവരെ വിളിച്ചിട്ട് നബിയെ കുറിച്ച് ചോദിച്ചു, എങ്ങനെയാണ് നബിയുടെ ഒരു ജീവിത രീതി, എങ്ങനെ നിനക്കൊന്ന് പറഞ്ഞുതരും, അതേപോലെ ജീവിക്കാനാണ്. അപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹാ റസൂലുള്ളാഹിന്റെ ഒരു ദിവസത്തെ ജീവിത രീതിയൊക്കെ ഒന്ന് പറഞ്ഞോട്ടു. ഇത് കേട്ടപ്പോ അവര് ഉലുവിലേക്ക് പോയി. അവര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ആരാ?
قد غفر لك الله ما تقدم من ذنبك وما تأخر.
നബിയെ, താങ്കളുടെ പാപങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയതും ഇനി ശിഷ്ടകാലം ജീവിതത്തിൽ ഇനി വരാതിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അഡ്വാൻസ് ആയിട്ട് താങ്കൾക്ക് നാം പുറത്തു തന്നിരിക്കുന്നു. ഇത് അല്ലാഹു പ്രഖ്യാപിച്ചതല്ലേ? ആ നബി ഇത്രത്തോളം ആരാധനകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, രാത്രി നമസ്കരിക്കുന്നു, അതുപോലെ നോമ്പരട്ടിക്കുന്നു, സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നു, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ അത്ര ചെയ്താൽ മതിയോ? പോരാ, നമ്മൾ കുറെ അധികം കൂടുതൽ ചെയ്യണം. അവരതിരുവിടാൻ പോവുക. അങ്ങനെ അതിലൊരാൾ പറഞ്ഞു, ഞാൻ ഇനിമേൽ ഒരു രാത്രിയും കിടന്നുറങ്ങില്ല, രാത്രി മുഴുവൻ നമസ്കരിക്കും, ഉറക്കല്ല എനിക്ക്. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും വിവാഹം ചെയ്യില്ല, കാരണം വിവാഹം കുടുംബജീവിതം എന്ന് പറയുന്നത് ആരാധനകൾക്ക് തടസ്സമാണ്, ഞാൻ അതിനാൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കും. മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു, ഇനിയുള്ള എന്റെ ജീവിതകാലത്തിൽ ഒരു ദിവസം പോലും ഞാൻ നോമ്പ് ഉപേക്ഷിക്കില്ല, ഫുൾ ഡേ ഞാൻ നോമ്പായിരിക്കും. അങ്ങനെ അവര് കുറച്ച് അതിരുവിട്ട ആളുകൾ തീരുമാനമെടുത്ത് പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നപ്പോ ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് ഈ കാര്യം നടന്നു. ഇങ്ങനെ മൂന്നാളുകൾ വന്നു, അവരിങ്ങനെ, നിങ്ങൾ ചെയ്യുന്നത് പോരാ, നിങ്ങളുടെ പാപങ്ങളൊക്കെ അള്ള പുറത്തു തന്ന ആളാണല്ലോ, നിങ്ങൾ അത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഇത്ര ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ തീരുമാനമെടുത്തിട്ട് കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പിന്തുടർന്നു, അവരെ കണ്ടെത്തിയിട്ട് അവരെ ഒരുമിച്ച് കൂട്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് അവരെ ഉപദേശിച്ചു. അമാ വല്ലാഹി ഇന്നി അത്തഖാകുമില്ല വഅഖ്ഷാകുമില്ല. നിങ്ങളൊരു കാര്യം അറിയാം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ ഞാനാണ്, ഏറ്റവും അധികം അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഞാനാണ്. എന്റെ ജീവിത രീതി, ഞാൻ രാത്രിയിൽ കുറച്ച് സമയം ഉറങ്ങും, കുറച്ച് സമയം ഞാൻ നമസ്കരിക്കും, ഞാൻ ഭാര്യമാരെ സ്വീകരിക്കും, കല്യാണം കഴിക്കും, ഭാര്യമാരെ സ്വീകരിക്കും, കുടുംബജീവിതം നയിക്കും, അതെനിക്ക് ആരാധനക്ക് തടസ്സമായിട്ടില്ല, അവ പാടില്ല. അതുപോലെ തന്നെ ഞാൻ ചില ദിവസങ്ങളിൽ നോമ്പെടുക്കും, ചില ദിവസങ്ങളിൽ ഞാൻ നോമ്പ് ഉപേക്ഷിക്കും, എല്ലാ ദിവസവും ഞാൻ നോമ്പ് നോക്കാറില്ല, ഇതാണ് എന്റെ വഴി. ഫമൻ റളിയ അൻ സുന്നത്തി, എന്റെ ഈ വഴി നിങ്ങൾക്ക് പോരാ എന്നുണ്ടെങ്കിൽ, അതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, ഫലൈസ മിന്നി, നിങ്ങൾക്ക് ഈ വഴിയിൽ, അള്ളാഹുന്റെ വഴിയിൽ, ഇസ്ലാമിന്റെ വഴിയിൽ യാതൊരു സ്ഥാനമല്ല, നിങ്ങൾ അതിൽ പെട്ടവരല്ല. ഇങ്ങനെ അതിരു കവിയാന്നുള്ളത് മനുഷ്യരുടെ ഒരു ഒരു ചാബല്യാണ്. അങ്ങനെ അതിരുവിട്ട ആളുകൾ അവർ വ്യാഖ്യാനിച്ച് 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 പല തരത്തിലുള്ള തഹരീഫുകളും അവർ ഖുർആനിന്റെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ തഹരീഫ് നടത്തും, അവരതിൽ ഭേദഗതി വരുത്തും, അവർ ഉദ്ദേശിച്ച ഉദ്ദേശത്തിൽ നിന്ന് അപ്പുറത്തേക്ക് അവർ അതിനെ വളച്ചു നീട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ച ഉദ്ദേശത്തിനപ്പുറത്തേക്ക് നബിയുടെ വചനങ്ങളെ അവർ വളച്ചു നീട്ടും. അങ്ങനെ അതിരു കവിയുന്ന ആളുകൾ നടത്തുന്ന തഹരീഫുകൾ, ഭേദഗതികൾ, അത് നിഷേധിക്കുന്നവരും അതിനെ തള്ളിക്കളയുന്നവരും അത് തിരുത്തുന്നവരുമായിരിക്കും അവർ. രണ്ട്, വൽത്തിഹാലൽ മുബ്തിലീൻ വതഉബീലൽ ജാഹിലീൻ. രണ്ടാമത്തേത് വതഉബീലൽ ജാഹിലീൻ, വൽത്തിഹാലൽ മുബ്തിലീൻ, ബാത്തിലിന്റെ ആളുകൾ, അവർ കുറെ ഇല്ലാത്തത് അവരവാകെ അവരങ്ങോട്ട് കടത്തിക്കൂട്ടും. കുറെ ആളുകളെ നമ്മൾ കാണും, ഇസ്ലാം 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 എന്ന് പറയും. എന്താ അവരുടെ അടുക്കൽ ഇസ്ലാമുള്ളത്? ഇല്ല, അവരുടെ കയ്യിൽ അവർ വേറെവിടുന്നോ പഠിച്ചുകൊണ്ടു വന്നിട്ടുള്ള കുറെ ബാത്തിലായ കാര്യം ഉണ്ടാവും, അത് മുഴുവനും ഇസ്ലാമിന്റെ അക്കൗണ്ടിലേക്ക് വരി ചേർക്കുന്ന ആൾക്കാരാണ് അവരുണ്ടാക്കുന്ന തെറ്റായ ബാത്തിലിന്റെ ആളുകൾ ഉണ്ടാക്കുന്ന അവർ ഉണ്ടാക്കുന്ന കൃതിപ്പുകൾ, അവരുടെ ഫാബ്രിക്കേഷൻസ്, അതിനവർ അംഗീകരിക്കില്ല. അത് ദീനിലേക്ക് വരിച്ചു കെട്ടുമ്പോൾ അതിനെ തീർത്തും നിരാകരിക്കുന്നവരാണവർ. അതേപോലെ ദീനിന് ദോഷം വരുത്തുന്ന മറ്റൊരു വിഭാഗമാണ് വിവരം കെട്ട ആളുകൾ. വിവരമില്ലാത്തവർ പലതരത്തിൽ അവന് തോന്നിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ, അവന് തോന്നിയിട്ടുള്ള തല വ്യാഖ്യാനങ്ങൾ അവൻ കൽപ്പിക്കും. ആ വ്യാഖ്യാനങ്ങളെ ഒക്കെ അവർ റൂൾ ഔട്ട് ചെയ്തിട്ട് അവസാനം ശരിയായ ഇസ്ലാം ഇന്നതാണെന്ന് അവർ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഉദൂരുകൾ ആ വ്യക്തികളിലൂടെയാണ് ഇന്ന് മുന്നോട്ട് പോവുക. ഇതാണ് ഇസ്ലാമിന്റെ ഘടന. നബി ഇസ്ലാമുൽ ആമിനെ പൂർത്തീകരിച്ചു, ഇസ്ലാമുൽ ഖാസിനെ പൂർത്തീകരിച്ചു, സഹാബത്തിന് അത് കൈമാറി, അതേ രൂപത്തിൽ സഹാബത്ത് സ്വീകരിച്ചു. അവരുടെ ഗ്രാഹ്യത എന്ന് പറയുന്നത് ഓത്തന്റിക്കാണ്, അവർ മനസ്സിലാക്കിയത് ഒരിക്കലും തെറ്റൂല. ഇനി റസൂലുള്ള മരണപ്പെട്ടതിന് ശേഷമുള്ള അവരുടെ കാര്യം എന്താ? തെറ്റുവരും, ഒരിക്കലും തെറ്റുവരില്ല. ഒരു സഹാബിന്റെ അടുക്കൽ വരും, പക്ഷെ അത് ബാക്കിയുള്ള ആളുകൾക്ക് തിരുത്തും. അതേത് വലിയ സഹാബിയാണെങ്കിലും തിരുത്തും. ഉദാഹരണം അബൂബക്കർ അസ്സുദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളിൽ അദ്ദേഹം വിധിച്ച ചില വിധികൾ പിന്നീട് അലി ഇബ്നു അബി ത്വാലിബ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുമ പോലെയുള്ള ആളുകൾ വന്നിട്ട് അങ്ങനെയല്ല, വേറെ ചില സഹാബത്ത് വന്നിട്ട് ഈ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് തിരുത്തിക്കും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് വ്യക്തികൾക്ക് അങ്ങനെ എന്നാ സംഭവിക്കും. നിങ്ങൾ നോക്കൂ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അദ്ദേഹം ഹജ്ജില് അത്രയും പരസ്യമായിട്ടാണ് മിനയില് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ദിവസം എങ്ങനെയാണ് അവിടെ നമസ്കരിക്കേണ്ടത്? അവിടെ നമസ്കരിക്കേണ്ടത് തസ്റായിട്ട് നമസ്കരിക്കണം, ജമാക്കാനും പാടില്ല. ലുഹുർ രണ്ടരക്കാത്ത്, അസ്ർ രണ്ടരക്കാത്ത്, എന്നാൽ ലുഹുറും അസ്റും കൂടി ജമാക്കാൻ അത് പാടില്ലതാണ്. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അത് പൂർത്തീകരിച്ച് നിസ്കരിച്ചു. അത് പൂർത്തീകരിച്ച് നിസ്കരിച്ചപ്പോ ഉടനെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അതങ്ങ് തിരുത്തി. അങ്ങനെയല്ല, ഇങ്ങനെയാണ്. പക്ഷെ ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് ആ സമയത്ത് അത് ബോധ്യമായില്ല. അദ്ദേഹം അത് പൂർത്തീകരിച്ച് നമസ്കരിച്ചപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ പിന്തുടർന്നു ആ നമസ്കാരത്തിൽ പങ്കുകൊണ്ടു. പങ്കുകൊണ്ടിട്ട് നമസ്കാരം ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൂടെ നിസ്കരിച്ചിട്ട് പറഞ്ഞു, അൽ ഖിലാഫു ശർ, ഖലീഫയോട് ഈ ഒരു കാര്യത്തിൽ ഖിലാഫ് കാണിക്കുക എന്നുള്ളത് ശർറാണ്, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിച്ചത്, ഞാൻ പിന്തുടർന്ന് നിസ്കരിച്ചത്, അങ്ങനെ നിസ്കരിക്കാൻ തരപ്പെട്ടതുമാണ്. പക്ഷെ കാര്യം എങ്ങനെയാണ്? പിറ്റത്തെ വർഷം മുതലേ തിരുത്തപ്പെട്ടു, ഒരിക്കലും നിലനിൽക്കില്ല. അതുകൊണ്ട് ചില സഹാബിമാരിൽപ്പെട്ട ചില സഹാബിമാർക്ക് ചിലത് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അബദ്ധം പറ്റിയിട്ടുണ്ടാകാം. അതൊരു സഹാബിക്കാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ അത് ഇടപെട്ടിട്ട് തിരുത്തും. പക്ഷേ സഹാബത്ത് എന്നത് മൊത്തത്തിൽ അത് ആധികാരികതയല്ല, വളരെ ഓതന്റിക് ആയിട്ടുള്ള ഒരു ജനറേഷനാണ്. അവർ മനസ്സിലാക്കിയത് പോലെ മനസ്സിലാക്കാം, അവർ ചെയ്തത് പോലെ ചെയ്തിരിക്കാം. അപ്പോ സലഫുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് മൊത്തത്തിൽ സലഫുകൾ. ഈ മൂന്ന് തലമുറയ്ക്ക് ശേഷം വരുന്ന തലമുറകൾ മുഴുവൻ നമ്മൾ ഹലഫുകൾ എന്നാണ് നമ്മൾ അവർ പറയാം. പിൻതലമുറക്ക തലക്കുന്നതിലേക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് തലക്കുന്ന പറയുന്നത്. തലഫിന്റെ പ്രത്യേകത ആ തലമുറ മൊത്തം വെച്ചായിരുന്നു. ഹലഫിന്റെ പ്രത്യേകത ആ തലമുറ മൊത്തത്തിലെടുത്താൽ മോശമായിരിക്കും, അതിൽ വ്യക്തികളാണ് ഉണ്ടാകുക. ആ വ്യക്തികളാണ് പിന്നീട് ഇന്ത്യയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പിന്നീട് വന്ന തലമുറകളിൽ നിങ്ങളെടുത്ത് നോക്കൂ, ഒരുപാട് മഹാന്മാരായിട്ടുള്ള ഇമാമിങ്ങൾ ഉണ്ടാകും, മഹാന്മാരായിട്ടുള്ള ഇമാമിങ്ങൾ, ഉലമാക്കൾ, ഉലമാഉ റബ്ബാനിയ്യീൻ, അവരിലൂടെയാണ്. ഇമാം അഹമ്മദിന്റെ കാലത്ത് ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയാൻ വേണ്ടി ഭരണാധികാരികൾ ആളുകളെ പണ്ഡിതന്മാരെ നിർബന്ധിച്ച് പീഡിപ്പിച്ചിരുന്ന കാലത്ത് എല്ലാവരും പ്രയാസപ്പെട്ടു. എല്ലാവരും അതിൽ അബദ്ധത്തിലേക്ക് പോയപ്പോൾ പോലും അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹു തആല മർദിയഅൻ പിടിച്ചു നിന്നു. യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഖിൻ അദൂ, അവരെ പിടിച്ചു നിർത്തു. അതാണ് അതിന്റെ പ്രത്യേകത. അതിനാൽ ഈ സലഫിനെ പിന്തുടരുന്ന ഏതൊരാൾക്കും സലഫി എന്ന് പറയും. ആ പറയുന്നത് എന്താ ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റാഫിദുകളിൽപ്പെട്ടവരല്ല ഞാൻ, പിന്നെ ഖവാരിജിൽപ്പെട്ടവരല്ല ഞാൻ, ഖദരി ജബരി ടീമിൽപ്പെട്ടവരല്ല ഞാൻ, ജഹ്മിയത്തിൽപ്പെട്ടവരല്ല, ഒരു കക്ഷിയിലും പെട്ടവരല്ല ആ 72-ലെ ആരില്ല ഞാൻ. ആ ജമാഅത്തിൽ മുമ്പിലുള്ള അഥവാ നബിയും സഹാബത്തും പോയ അതേ വഴിയിൽ, അവർക്ക് തന്നെ താമരങ്ങൾ പോയ അതേ വഴിയിൽ, അവരെ തുടർന്ന് താമര താമരങ്ങൾ പോയിട്ടുള്ള അതേ വഴിയിൽ, അവരെ തുടർന്ന് പിന്നീട് പിൽത്തലമുറകളിൽ വന്നിട്ടുള്ള ഹുദൂറുകൾ പോയിട്ടുള്ള അതേ വഴിയിൽ പോകുന്നവനാണ് എന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ സലഫി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോ ആ വാക്ക് തന്നെ ആരാണ് ശരിയായ സലഫി ആരാണല്ലാത്ത എന്ന് തന്നെ ഇന്ന് പിന്നെ വേർതിരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് ഇൻഷാല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. ഇനി നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ആരാണ് മൻഹും അഹ്ലുൽ സുന്നത്ത്? അതിനൊരൊറ്റ നിർവചനമുണ്ട്, കുല്ലു മൻ മലാ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ അബ്ദിഹി, റസൂലുള്ളാഹിന്റെ കാലശേഷം അവിടുത്തെ കാൽപ്പാടുകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചിട്ടുള്ള എല്ലാവർക്കും അഹ്ലുസുന്നാന്ന് പറയും. മുഹാജിറുകൾ അങ്ങനെയാണ്, താബിഈകൾ അങ്ങനെയാണ്, താബിത്താബിങ്ങൾ അങ്ങനെയാണ്, പിന്നീട് വന്ന തലമുറകളിലുള്ള ഉദൂലുകൾ അങ്ങനെയാണ്. ആ കാൽപ്പാടുകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ അവരെ സുന്നത്തിലാണ്, റസൂലുള്ള കാണിച്ചു കൊടുത്ത വഴിയിലാണ്, സ്വഹാബത്ത് അവര് നടന്നു പോയിട്ടുള്ള റസൂലുള്ളാന്റെ കൂടെ നടന്നു പോയിട്ടുള്ള ആ വഴിയിലാണ് അവരാണ് അഹ്ലുസ് സുന്ന എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവരുടെ പ്രത്യേകത ഞാൻ നേരിട്ട് വിശദീകരിക്കുന്നില്ല, നമുക്ക് വേണമെങ്കിൽ ചുരുക്കി കൊണ്ടുവരാൻ പറ്റും. ഏറ്റവും പ്രധാനം എന്താണ്? അവര് എന്താണ്, അവര് ദീൻ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത്? അവര് ദീൻ സ്വീകരിക്കുന്നത് ഏതിൽ നിന്നാണ്?
അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. അവര് ദീൻ എവിടെ നിന്നാ സ്വീകരിക്കുക? അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്ത്. അവര് ദീൻ സ്വീകരിക്കുന്നത് എവിടെ നിന്നാണ്?
ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ദീൻ സ്വീകരിക്കുന്നവരുണ്ട്. ഇന്ന് ബേസിക്കലി അധികം ആളുകളും ദീൻ എന്ന് പറയുന്നത് അവനവന്റെ തലയിൽ നിന്നെടുത്തിട്ട് ഇതാണ് ദീൻ എന്ന് പറയും. ചിലര് കുറച്ച് ശാസ്ത്രബോധമുള്ളവരാണെങ്കിൽ ശാസ്ത്രം അത് അറിവാണ്, അറിവിന് ഇസ്ലാം എതിരാവൂല എന്നൊരു ഒരു ധാരണ വെച്ചിട്ട് അതൊക്കെ ദീനാക്കും. വേറെ കുറെ ആളുകൾ പഴയകാല വേദങ്ങളിൽ അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് വേദങ്ങൾ കുറെ ഉദ്ധരിച്ചിട്ട് അതും ദീനാക്കും. വേറെ കുറെ ആളുകൾ നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറാകണം എന്ന് പറഞ്ഞിട്ട് കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തും. എന്നാൽ ദീൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് സ്വീകരിക്കേണ്ടത്? ഇവരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന സഹാബത്ത്, അവരെ പിന്തുടർന്നുകൊണ്ട് താബിഉകൾ, പിന്നെ താബിഉ താബിഉങ്ങൾ, പിന്നീട് വന്നിട്ടുള്ള പിൻതലമുറയിലുള്ള ഉദൂലുകൾ, അവര് ദീൻ സ്വീകരിക്കുന്നത് അവരുടെ മുസ്വാഹിർ
ദീൻ സ്വീകരിക്കാറുള്ള അവരുടെ സോഴ്സ് എന്താണ്? ദീൻ സ്വീകരിക്കാറുള്ള അവരുടെ സോഴ്സ് ഒറ്റക്ക് മാത്രം വഹി
മാത്രം. സയൻസ് സ്വീകരിക്കൂല, ബുദ്ധി എന്ന് സ്വീകരിക്കൂല, ആനുകാലികങ്ങളിൽ നിന്ന് സ്വീകരിക്കൂല, മുൻകാല വേദങ്ങളിൽ നിന്ന് സ്വീകരിക്കൂല, പ്രായോഗിക ബോധത്തിൽ നിന്ന് സ്വീകരിക്കൂല. അവരാകെ ദീൻ സ്വീകരിക്കുന്നത് വഹയിൽ നിന്നാണ്. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തുൽ ആറാഫിൽ അല്ലാഹ് അങ്ങനെ അവരോട് പറഞ്ഞു, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബികും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാഅ ഖലീലൻ മാ തദക്കർ. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് അഅ്റാഫിൽ ഈ കാര്യം പറഞ്ഞു, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബികും. നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളത്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഇറക്കപ്പെട്ടത് വഹയാണ്. അല്ലാതെ വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയ, അള്ളാഹ് നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ള ആ കാര്യമല്ലാതെ മറ്റ് ഔലിയാക്കന്മാരുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. അനീലമ്മാ തിരക്കറു, ഇത് പറയാൻ എളുപ്പമാണ്, സിമ്പിളായിട്ടുള്ള സമവാക്യമാണ്. പക്ഷെ അത് അതേ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഒരു ഉണർവ്, ആ അതിനെ സംബന്ധിച്ചുള്ള ഒരു ശരിയായ ബോധം ഉൾക്കൊള്ളുന്ന ആളുകൾ വളരെ കുറച്ചു പേര് മാത്രമാണല്ലോ. ഇത് സൂറത്തുൽ ആദാഫിലെ ആയത്താണ്, നമ്മൾ നോക്കുക. ഇതാണ് അപ്പൊ വഹിയാണ്,
വഹിയിൽ നിന്ന് മാത്രം സ്വീകരിക്കുള്ളൂ. വഹി എന്ന് പറഞ്ഞാൽ ആ വഹി തന്നെ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് കിതാബ്, കിതാബുല്ലാഹ്. രണ്ടാമത്തേത് സുന്നത്തു റസൂലില്ലാഹ്. ചുരുക്കി അവിടെ എഴുതിയിട്ടുള്ളത് മാത്രം കിതാബ് വ സുന്ന.
എങ്ങനെ രണ്ടെണ്ണായത്? രണ്ടെണ്ണായത് രണ്ട് രൂപത്തിലുള്ള വഹി ആക്കിയതുകൊണ്ട്. ഒന്ന് ഖുർആനായിട്ട്, അത് അതിലെ വചനങ്ങൾ, അതിന്റെ വാക്കുകൾ, അതിലെ ആശയങ്ങൾ എല്ലാം അല്ലാതെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നാവ് കൊണ്ട് ഇങ്ങനെ ധൃതിയിൽ ഇങ്ങനെ ചലിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അല്ലാഹ് പറഞ്ഞു, അതിനെ കുറിച്ച് ഒരിക്കലും പേടിക്കണ്ട. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജറ ബിഹി ഇന്ന അലൈനാ ജംഉഹു വഖുർആന. അത് മറന്നു പോകുമെന്ന് പേടിച്ചിട്ട് ധൃതിയിൽ നിന്റെ നാവ് നീ ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈനാ ജംഉഹു, ആ ഇറക്കി തന്നിട്ടുള്ള ഖുർആനിന്റെ വചനങ്ങൾ താങ്കളുടെ മനസ്സിൽ സ്വരൂപിച്ചു തരിക എന്നത് നാം ഏറ്റെടുത്ത കാര്യമാണ്. വഖുർആനഹു, അത് താങ്കളുടെ മനസ്സിൽ കല്ലിൽ കൊച്ചിയത് പോലെ മറന്നു പോകാതെ സ്വരൂപിച്ചു തരുന്നതിന് പുറമെ അത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, അതിന്റെ പാരായണവും നാം തന്നെ പഠിപ്പിച്ചു തരും. അപ്പോ അത് മനസ്സിൽ സ്വരൂപിച്ചു തരുന്നു, അത് പാരായണം ചെയ്യാൻ പഠിപ്പിച്ചു തരുന്നു. പിന്നെ അത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്, പക്ഷെ അതിന്റെ ശരിയായ പ്രയോഗം എങ്ങനെയാണ് എന്നുള്ള വിശദീകരണം, അതിന്റെ ബയാൻ, അതിന്റെ വിശദീഖരണവും നാം തന്നെ നൽകും. ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ നബിക്ക് മനസ്സിലായത് നബി സ്വന്തമായി പറഞ്ഞതല്ല, മറിച്ച് അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്ത ബയാൻ. സൂറത്തുൽ ഖിയാമയിലുള്ള ആയത്തെടുക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ആധികാരികമായ രേഖകളിൽ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അതിന്റെ അക്ഷരങ്ങൾ അള്ളാഹു കൊടുത്തതാണ്. അത് ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ്, അള്ളാഹു പഠിപ്പിച്ചത്. അതിൽ ഉൾക്കൊള്ളുന്ന അർത്ഥം എന്താണ്, അതിന്റെ ആശയം എന്താണ്, അതിന്റെ വിവക്ഷ എന്താണ്, അതിന്റെ പ്രയോഗം എന്താണ്, അത് അള്ളാഹു പഠിപ്പിച്ചത്. അങ്ങനെ കിതാബാക്കി കൊടുത്തു. അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സുന്നത്ത് കൊടുത്തു. അഥവാ ഇതിന്റെ വിശദീകരണം, ഇതിന്റെ പ്രയോഗരീതി എങ്ങനെ എന്നുള്ളത് നബിക്ക് അല്ലാഹ് ആ ആയത്തിൽ തന്നെ പറഞ്ഞാണ്, അതിന്റെ ബയാൻ നിനക്ക് നാം ഇറക്കിത്തരും. ആ ഇറക്കിത്തന്നത് സുന്നത്തായിട്ടാണ്, അത് അല്ലാഹ് ഇറക്കി കൊടുത്തതാണ്. പക്ഷെ അതിന്റെ വാക്കുകൾ അല്ലാഹുവിന്റേതല്ല. ആ വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുന്നത് ഖുർആൻ ഉച്ചരിക്കുന്നത് പോലെ തിലാവത്തിന്റെ പ്രതിഫലം കിട്ടുന്നതല്ല. ഖുർആനിന്റെ വാക്കുകൾക്ക് ഇഅ്ജാസ്, അത് മനുഷ്യരെയും ജിന്നുവർഗത്തെയും അല്ലാഹു വെല്ലുവിളിച്ചിട്ടുള്ള ഇഅ്ജാസ്, അതിന് അത്രയും വലിയ ആ കഴിവിന്റെ ഇഅ്ജാസ് ഉണ്ട്. ആ ഇഅ്ജാസ് ഈ വാക്കുകൾക്കില്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിലെ കാര്യം, അതിന്റെ ഹുക്മ്, അതിന്റെ വിധി, അത് അല്ലാഹു കൊടുത്തിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഖുർആനും സുന്നത്തും രണ്ടും വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അനാ, നിങ്ങൾ മനസ്സിലാക്കണം, വഇന്നി ഊതീതുൽ ഖുർആൻ, എനിക്ക് അല്ലാഹു ഖുർആൻ നൽകിയിട്ടുണ്ട്, ഖുർആൻ മാത്രമോ, വമിത്ലഹു മഅഹു, തത്തുല്യമായിട്ടുള്ള മറ്റൊന്ന് അതിന്റെ കൂടെ വേറെ തന്നിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ഖദീറു ഖുംബിൽ വെച്ച് തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിന് ഉണർത്തിയിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇമാം ഹാക്കിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസിൽ കുറച്ചും കൂടി നമുക്ക് കാണാൻ പറ്റും. അത് രണ്ടും എന്നുള്ള ഈക്വലല്ല. ഖുർആൻ എന്ന് പറയുന്നത് എത്രത്തോളം ആധികാരികമാണ്, പ്രാമാണികമാണ്, എത്രത്തോളം നമുക്കത് ഹുജ്ജത്താണോ അതേപോലെ ആധികാരികമാണ്, പ്രാമാണികമാണ്. അതിന് ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തേന്നല്ല. ഖുർആൻ പോലെ തന്നെ ആധികാരികതയുടെ കാര്യത്തിൽ, പ്രാമാണികതയുടെ കാര്യത്തിൽ ഖുർആൻ പോലെ തന്നെയാണ് ഹദീസും. അത് രണ്ടും തമ്മിൽ വേറെ ഇരിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ഹാക്കിം റിവായത്ത് ചെയ്യുമ്പോൾ, തറക്തു ഫീകും ഷൈഇൻ, രണ്ട് കാര്യം നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ലം തദ്ലു മാ തമസ്സക്തും ബിഹിമ, നിങ്ങൾ വഴിതെറ്റുന്ന പ്രശ്നമില്ല, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നുവെങ്കിൽ. കിതാബ് അല്ലാഹി വസുന്നത്തി, ഏതാണ് ആ രണ്ട് കാര്യം? ഒന്ന് അല്ലാഹുവിന്റെ കിതാബ്, മറ്റൊന്ന് വസുന്നത്തി, എന്റെ ചര്യ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനെ രണ്ടായി കാണരുത്. വലം യതഫറഖ, ഖുർആനും സുന്നത്തും അത് വേർതിരിയില്ല. കിതാബ് എടുക്കുന്നു, സുന്നത്ത് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. അത് രണ്ടും തമ്മിൽ വിഭജിക്കാൻ പറ്റില്ല, അത് രണ്ടും തമ്മിൽ വേർതിരിയുകയില്ല. വലം യതഫറഖ ഹത്താ യരിദ അലൈയൽ ഹൗദ്, ഖിയാമത്ത് നാളിൽ ഹൗദിന്റെ അരികിൽ വെച്ചുകൊണ്ട് അത് രണ്ടും എന്നോട് സന്ധിക്കുന്നത് വരെ, എന്റെ അടുക്കൽ ഒന്നുചേരുന്നത് വരെ അത് വേർപിരിയില്ല. ഒന്നൊന്നിന് പരസ്പര പൂരകമാണ്, ഒന്നിനെ ഒന്നിൽ നിന്ന് വേർപിരിക്ക സാധ്യല്ല. അതുകൊണ്ട് ആദ്യം ഖുർആന് പിന്നെ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് മുഹദ്ദിസുകളായ ഉലമാക്കൾ അത്ര വരെ പറഞ്ഞു വെച്ചു. ഒന്ന് ഖുർആന് രണ്ട് ഹദീസ് എന്ന് പറഞ്ഞാൽ അത് എണ്ണാനുള്ള ഒരു സൗകര്യത്തിന് ഒന്ന് രണ്ട് എന്നാണ്, അല്ലാണ്ട് തെർത്തീപല്ല, ക്രമല്ല. ആദ്യം ഒരു മതവിഷയം വരികയാണെങ്കിൽ ആദ്യം ഖുർആനിൽ നോക്കി, പിന്നെ ഖുർആനിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഹദീസിൽ നോക്കി. അങ്ങനെ ഒരു അങ്ങനെയല്ല, ഒരു വിഷയം വന്നാൽ ഖുർആനിൽ നോക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി ഹദീസിൽ നോക്കണം. അല്ലാണ്ട് ഖുർആനിൽ മാത്രം നോക്കിയോ പഴച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉദാഹരണമായിട്ട് ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും, അതിനങ്ങൾ വേർതിരിച്ചാലുണ്ടാകുന്ന ആപത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. കടലിൽ നിന്ന് നല്ല വലുപ്പമുള്ള ഒരു മനുഷ്യനേക്കാളും വലിയ വലുപ്പമുള്ള ഒരു മത്സ്യം കിട്ടി. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു അതിനറക്കണം കേട്ടോ, കാരണം അറക്കാതെ തിന്നാൻ പറ്റൂല, ശവം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിധി എന്താ? നമ്മളൊന്ന് ഒന്ന് മൊത്തം ഒന്ന് വായി നോക്കുക. ഖുർആനിൽ നമ്മൾ മൊത്തം നോക്കി, ഖുർആൻ എടുത്തു നോക്കി, ഖുർആനിൽ നോക്കിയപ്പോ ഖുർആൻ മാത്രമാണ് ഒരാൾ നോക്കിയതെങ്കിൽ ഹജ്മത്താലേക്ക് മുൻവൈ തെറ്റുന്നു. ശവം നിങ്ങൾക്ക് ഹറാമാണ്, അതുകൊണ്ട് മനസ്സിൽ തിന്നണ്ട, അറുത്തിട്ടില്ലെങ്കിൽ തിന്നാൻ പറ്റൂല, അത് ഒഴിവാക്കും. മറിച്ച് ഖുർആൻ നോക്കുന്ന അതേ അളവില് അതേ പ്രാധാന്യത്തിൽ ഹദീസും കൂടി നോക്കുകയാണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് കുറച്ച് ആളുകൾ വന്നിട്ട് ചോദിച്ചു, ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ ഞാൻ ചിലപ്പോൾ കടലിലൂടെ യാത്ര പോകേണ്ടി വരുന്ന ഒരാളാണ്, അപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ കടൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു, ചോദിച്ചതിന്റെ അപ്പുറം കിട്ടും, അത് അദബാണ്, ഹുസ്നുൽ അദബിനുള്ള ജസാ ആണ്. അൽമ നേടുക എന്നുള്ളത് ഒരു പ്രത്യേക ഒരു ഒരു പ്രത്യേക സംഗതിയാണ്, കാരണം അതിന്റെ ഇബാദത്താണ്, ഒരു ആരാധനയാണ്. ആ ആരാധന അതിന്റെ ശരിയായ രൂപത്തിൽ ഒരാൾ നിർവഹിച്ചാൽ അള്ളാഹു അയാൾക്ക് പ്രതിഫലം നൽകും, ദുനിയാവിന് കൊടുക്കും, പറഞ്ഞോത്ത് കൊടുക്കും. അപ്പോൾ അൽമ തേടിയപ്പോ അയാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിന്റെ ശരിയായ അദബനുസരിച്ച് അയാൾക്ക് പ്രായോഗികമായി ആവശ്യമുള്ള അമൽ ചെയ്യാൻ ആവശ്യമുള്ള ഒരു കാര്യം ചോദിക്കേണ്ട മര്യാദ പ്രകാരം റസൂലുള്ളാഹി ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഹുവ ത്വഹൂറുമാഹു, സമുദ്രത്തിലെ വെള്ളം ശുദ്ധമാണ്, ശുദ്ധീകരിക്കാൻ പറ്റുന്നതാണ്. വൽഹില്ലു മൈതത്തു, അതിനുള്ള മെയ്ത്ത, അതിനുള്ള ജീവികൾ, അതിന് നിങ്ങൾ അറക്കേണ്ടതില്ല. മൈത്തത്താണെങ്കിൽ തന്നെയും അത് ഇല്ല നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ, നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് തന്നെ മസ്തലകൾ ഇതേപോലെ കാണാൻ പറ്റും. പിന്നെ അത് അങ്ങട്ട് കെട്ടിന്ന് പിന്നെ അതിന് തർക്കം വെച്ചിട്ടാൽ കുറെ ആൾക്കാരുണ്ടാകും, അത് മുസ്ലിമീങ്ങളുടെ ഒരു വഴിയല്ല, അത് ഇസ്ലാമിൽ നിന്ന് പഴച്ചു പോകുന്ന ആൾക്കാരുടെ വഴിയാണ്, അതിലേക്കാണ് വരുന്നുണ്ട്, പോകട്ടെ. ഏതാണെങ്കിലും ശരി, ഖുർആനും സുന്നത്തും അത് വഹയിന്റെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ്. രണ്ടിനും ഒരേ ഹുജ്ജിയത്ത്, ഒരേ ഓതന്റിസിറ്റിയാണുള്ളത്. ദീൻ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടിനും ഒരേപോലെ പരിശോധിക്കേണ്ടതാണ്. അത് തമ്മിൽ ഒരാൾ വേർതിരിക്കുകയാണെങ്കിലോ, അത് വേർതിരിക്കുക എന്നുള്ളത് അത് കുഫറിലേക്ക് എത്തുന്ന കാര്യമാണ്, അത് കുഫർ തന്നെയാണ്. ഉലായിക ഹുമുൽ കാഫിറൂനഹ എന്ന് വയുദീനുന അൻ യുഫർഖു ബൈനല്ലാഹി വറസൂലി, അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ആൾക്കാരെ. അള്ളാഹ് പറഞ്ഞെടുക്കാം, ഖുർആൻ എടുക്കാം, റസൂൽ പറഞ്ഞെടുക്കാൻ പറ്റൂല, അത് നോക്കേണ്ടതില്ല എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ഒരു വിഭജനം പാടില്ലാത്തതാണ്. ആ വിഭജനം കുഫർ തന്നെയാണ്. അപ്പോ ഇത് മാത്രമാണ്, ഇതിൽ നിന്ന് മാത്രമേ അവർ ദീൻ സ്വീകരിക്കുള്ളൂ. ഇത്തരം ആണ്. അതുകൊണ്ട് തന്നെ വലയത്തെ പറക്ക, അത് വേർപ്പിരിക്കാതെടുക്കണം, ഇതാണ് അവരുടെ പ്രത്യേകത. ഇനി ഇത് ഞങ്ങൾ കയ്യിൽ തരുന്നത്, നിങ്ങൾക്ക് ദീനിയായ വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത് ചോദിക്കാനും അന്വേഷിക്കാനും പല ആളുകളുടെ അടുക്കൽ പോകും. ആളുകളുടെ അടുക്കൽ പോകുന്നു, പണ്ഡിതന്മാരെന്നോ അല്ലെങ്കിൽ പ്രബോധകന്മാരെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അവരുടെ അടുക്കൽ പോയി അവർ നിങ്ങൾക്ക് ദീനിന്റെ ഒരു വിധി തരുമ്പോ ഇതിന്റെ പുറത്തുള്ളതിൽ നിന്നാണ് അവരെടുത്തത് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, ഇതാ ഞാൻ വഴി തെറ്റുന്നത് ഇവിടെയാണ്, എന്നെ വഴി തെറ്റിച്ചു കൊണ്ടുപോകുന്നത് ഇവിടെയാണ് എന്ന് മനസ്സിലാക്കും. ഇപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ ഒന്ന് മുഖം മറക്കണം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അതിന് ആയത്തും അതിന് ഹദീസും അതിന്റെ സഹാബത്തിന്റെ പ്രഹവും എല്ലാം വെച്ചു കൊടുത്താലും അതൊന്നും ഈ കാലഘട്ടത്തിൽ യോജിച്ചതല്ല. എന്താണ് അവർക്ക്, അവരേതിൽ നിന്നാണ് എടുക്കുന്നത്? കിതാബിൽ നിന്ന്, ഖുർആനിൽ അത് മുഖം തുറക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നായത്ത് പ്രകാരം, ഹദീസിൽ അത് ഇന്ന ഹദീസ് പ്രകാരം അല്ല, അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് യോജിക്കൂല എന്ന്. എന്നുവെച്ചാൽ അവരുടെ അവരെ ദീനിയായ വിഷയങ്ങളിൽ തീരുമാനമുണ്ടാക്കുന്നത് ഏത് മസ്വാദിനെ ഏത് സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്? കാലഘട്ടം, പ്രായോഗികത ഇങ്ങനത്തെ കുറേ വിഷയങ്ങളിലേക്ക് പോയിട്ടാ ഇല്ല, കിതാബിലെന്ന് പറഞ്ഞ അത് തന്നെ സ്വീകരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം,
ഈ ഖുർആൻ സുന്നത്തിൽ നിന്ന് അവരെ ദീൻ സ്വീകരിക്കുമ്പോ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? ഫഹ്മു അസ്സഹാബത്തിൽ കിറാമി റളിയല്ലാഹു അൻഹു, ഫഹ്മു അസ്സഹാബ
ഖുർആൻ എന്ന് പറഞ്ഞ ആയത്താണ്. ആയത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വചനങ്ങളാണ്, അള്ളാഹുന്റെ കലാമാണ്. ആ ആയത്തിന് ഒരാൾ വായിച്ചിട്ട് അങ്ങനെ വ്യാഖ്യാനം പറ, ഒരാൾ വായിച്ചിട്ട് ഇങ്ങനെ വ്യാഖ്യാനം പറ, അത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് തന്നെ അങ്ങനെ ഒരു തർക്കം ഉടലെടുത്തതാണ്. ഇന്നൊന്നും തുടങ്ങിയതല്ല, നമ്മൾ ഈ പറയുന്ന നേരത്തെ ഏത് തരം ഇന്ന് എന്ത് തരം പുതിയ ചിന്താഗതികൾ ഉണ്ടാകുകയാണെങ്കിലും ആ പിന്നെ 4:18 കാണിച്ചെന്ന 4:18 ഉള്ളിൽ കൊള്ളും, ആ 4:18 ആദ്യത്തെ 4 കൊള്ളും, ഇങ്ങനെ വരുള്ളൂ. പുതിയൊരു സംഭവമല്ല ഇവിടെ. ഒരു പുതിയൊരു ചിന്താഗതി വരുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അക്കമഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അലോട്ട് ചെയ്യാൻ നമുക്ക് ഒരു പ്രശ്നമല്ല. വളരെ കൃത്യമായി ഈ 4 ഇന്ന കള്ളിയിലാണത്, ആ 4 തന്നെ ഓരോ 4:18 ഇന്നതിൽ പെട്ടതാണ്, അതിന്റെ എക്സ്റ്റെൻഷനാണ്. വളരെ കൃത്യമായിട്ട് കിട്ടും, വളരെ കൃത്യമാണ് അത്. ആ പിറത്തുകളെ സംബന്ധിച്ചുള്ള ഒരു പഠനം നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി നന്നായി പഠിക്കുകയാണെങ്കിൽ, പിറത്തുകളെ കുറിച്ച് നന്നായി പഠിക്കുകയാണെങ്കിൽ, ഒരു പുതിയൊരു ചിന്താഗതി ഒരു വാദഗതി ഒരാൾ കൊണ്ടുവന്നാൽ അപ്പൊ നിങ്ങൾക്കതിന് അതിലേക്ക് അങ്ങോട്ട് അലോട്ട് ചെയ്യാൻ പറ്റും. ഇത് ഏതിലേക്കാണ് ചെയ്യുക? ഒന്നുകിൽ റാഫിളത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഹുറൂജിലേക്ക് പോകും, അല്ലെങ്കിൽ ജഹമിയ ഖദരിയത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഇർജാൽ അതുപോലെ തന്നെ ജബരിയത്ത് അതിലേക്ക് പോകും. ഒറ്റക്ക് കിട്ടും അതിൽ തന്നെ ഏതിലേക്ക് കൃത്യമായി അലോക്കേറ്റ് ചെയ്യാൻ പറ്റും, ഒരു പ്രയാസമില്ല. ഏതാണെങ്കിലും ശരി, അപ്പൊ ഈ ആയത്ത് നമ്മൾ അങ്ങോട്ട് വ്യാഖ്യാനിച്ചാൽ പറ്റും. എനിക്ക് തോന്നി ഇതിങ്ങനെയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു പറ്റം ആളുകൾ മദ്യപിച്ചു മദ്യപിച്ചു പിന്നെ ദൃഷ്ടിയായി അവരെ ഗവർണറുടെ മുമ്പാകെ ഹാജരാക്കി. ഹാജരാക്കിയ സമയത്ത് അവര് പറഞ്ഞു, ഒരു തെറ്റില്ല, ഞങ്ങളെ നിനക്ക് ശിക്ഷിക്കാൻ പറ്റൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് അങ്ങനെ മദ്യപിക്കാനുള്ള ഒരു അനുവാദം തന്നിട്ടാണ്. ഖുർആൻ അവരങ്ങനെ വ്യാഖ്യാനിച്ചാണ്. ഇതാണ് അവരുടെ ഉത്തരം. ഞങ്ങൾക്ക് ഓപ്ഷൻ നൽകപ്പെട്ട ഒരു വിഷയമാണ്, അതിൽ രണ്ട് ഓപ്ഷൻ നൽകിയാൽ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് സൗകര്യമുണ്ട് ഞങ്ങളെടുത്തു, അല്ലാതെ മദ്യപിക്കരുത് എന്ന് ഖണ്ഡിതമായി കട്ടായമായി ഞങ്ങളോട് വിലക്കിയിട്ടില്ല. അദ്ദേഹത്തൊരു പുതിയ വർത്താനമാണ് കേൾക്കുന്നത്. ആ എങ്ങനെ അപ്പോ ആയത്തോടി ഇന്നമായ മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും പിശാച്ച് നിങ്ങൾക്കിടയിൽ വൈരവും ശത്രുതയും വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമസ്കാരത്തിൽ നിന്നും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളിൽ നിന്നും നിങ്ങളെ തടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫഹൽ അൻതും മുന്തഹും, നിങ്ങൾ വിരമിക്കുന്നില്ലേ? മദ്യത്തിൽ ഇറങ്ങി ഏറ്റവും അവസാനത്തായതാണ് മദ്യം വിലക്കിയത്. പല ഘട്ടങ്ങളിലായിട്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ആയത്തിറങ്ങിയപ്പോ അന്ന് മദ്യം വിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു, അവരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇൻതഹൈരായ റസൂലുള്ളാ, ഞങ്ങൾ അതിൽ നിന്ന് വിരമിച്ചു. മദ്യം വിൽക്കുന്നവരുണ്ടായിരുന്നു, അല്ല വാങ്ങിക്കൊണ്ടുവന്നത് അതണ്ട് വിറ്റ് തീരട്ടെ, കാരണം ഞങ്ങളുടെ എക്കണോമി ഞങ്ങളുടെ സമ്പൽഘടനയുടെ ഒരു നട്ടലാണല്ലോ അത്, അതുകൊണ്ട് വാങ്ങിയത് വിൽക്കാറുള്ള ഒരു 10 ദിവസം കൂടി ഒരു എക്സ്റ്റൻഷൻ ചോദിച്ചില്ല. കോടാരി എടുത്തു കൊണ്ടുവന്നിട്ട് ബീപ്പ കുറ്റികൾ അരിച്ചു തകർത്തു. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളംബരം ചെയ്യാൻ വേണ്ടി പറഞ്ഞ് അത് വിളിച്ചു പറയുന്ന ആളുകൾ നടന്നു പോകുമ്പോ, മദ്യപിച്ചിരിക്കുന്ന ആളുകൾ ഇത് കേട്ടപ്പോ വായിന് കൈയിട്ടിട്ട് പുറത്തേക്ക് ഛർദ്ദിക്കാൻ, കുടിച്ചത് ഛർദ്ദിക്കാൻ വരെ നോക്കിയ ആളുകളുണ്ട്. അന്ന് അക്ഷരാർത്ഥത്തിൽ മദ്യം വിളമ്പിയിരുന്ന തെരുവുകൾ മദ്യം കൊണ്ട്, മദ്യത്തിന്റെ ബീപ്പകൾ അടിച്ചു തകർത്തിട്ട് മദ്യം കൊണ്ട് ശരിക്കൊഴുകിപ്പോയി എന്നത് സത്യമാണ്. പക്ഷെ ഇവര് തിരിച്ചു പറയാം,
വിരമിക്കുന്നില്ലേ എന്നൊരു ചോദ്യമാണ്. വിരമിക്കണം എന്ന് ഗണ്യതമായി പറഞ്ഞിട്ടില്ല. അപ്പോ വാലി ഗവർണറാകെ വിഷമിച്ചു. ഇതൊരു പുതിയ ഇഷ്യുവാണല്ലോ. ഉടനെ തന്നെ ഉമർ ഖത്താബിന്റെ അടുക്കലേക്ക് ഈ വിഷയം എത്തിച്ചു. ഉമർ ഖത്താബ് ആ വിഷയത്തിന് തീരുമാനം പറഞ്ഞു. ഖുർആൻ കൊണ്ടുള്ള കളി അവസാനിപ്പിക്കണം. ഖുർആൻ ഓരോരുത്തർക്കും തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനുള്ളതല്ല. ഖുർആന്റെ വ്യാഖ്യാനം അള്ളാഹു നൽകട്ടെ. അള്ളാഹുവിന്റെ ബയാൻ റസൂലുള്ളാഹി കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി ബയാൻ സഹാബത്തിന് പഠിപ്പിച്ചതാണ്. ഈ ആയത്തിറങ്ങിയെന്ന് സഹാബത്ത് ഫഹലത്ത് മുത്തഹൂൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് കുടിക്കാൻ അല്ലാത്തവർക്ക് കുടിക്കണ്ട എന്നുള്ളതല്ല മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവരോട് തൗബ ചെയ്യാൻ, അവർ ചെയ്തിട്ടുള്ള ഈ കടുത്ത തെറ്റിൽ നിന്ന് തൗബ ചെയ്യാൻ, കാര്യം വിശദീകരിച്ചു കൊടുത്ത് തൗബ ചെയ്യാൻ ആവശ്യപ്പെടണം. തൗബ ചെയ്താൽ അത് അവരിൽ നിന്ന് സ്വീകരിച്ചിട്ട് കണ്ണുപിടിച്ചതിനുള്ള 50 അടി കൊടുക്കണം. തൗബ സ്വീകരിച്ചിട്ടില്ലെങ്കിലോ അവർ ഈ ദുർവ്യാഖ്യാനമാണ് ഖുർആനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ യുക്തത്താലും വീടിന്ന് പുറത്തു പോയതിന്റെ പേരിൽ അവരെ ശിരച്ഛേദം നടത്താനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിധിയാണ്. ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ ഖുർആനെ വേണമെങ്കിൽ അങ്ങിട്ടും കിട്ടും മദ്യപാനം ഒഴിവാക്കാൻ വേണ്ടി. ആ മദ്യപാനം ഒഴിവാക്കി അതിന്റെ ആ ഇമ്പാക്ട് എത്രത്തോളം തലമുറകൾ നിലനിന്നു നോക്കണം. അന്ന് റസൂലുള്ളാഹ് ഫഹലത്തും മുൻതഹൂൻ എന്ന് പറഞ്ഞ നാടുകളിൽ നിയമം കൊണ്ടല്ല, ആ ആയത്ത് അള്ളാഹുവിന്റെ വചനമാണ് എന്നതിന്റെ പേരിൽ കോടിക്കണക്കിനായ മനുഷ്യന്മാർ എത്രയോ നാടുകൾ തന്നെ ഇന്നും മദ്യം നിർമ്മിക്കുന്നില്ല, മദ്യം കുടിക്കുന്നില്ല, മദ്യം വിളമ്പുന്നില്ല. ആ അതിന് അള്ള അവസാനമറക്കിയ ആയത്തിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും. അത് വചനങ്ങളുടെ പ്രത്യേകതയാണ്. ഏത് വചനങ്ങൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് തന്നെ വ്യാഖ്യാനങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കാൻ പാടില്ല. അതുകൊണ്ട് അള്ളാന്റെ വചനത്തിന്, റസൂലുള്ളാന്റെ വചനത്തിന്, അള്ളാഹ്ക്കും റസൂലുള്ളാഹ്ക്കും അള്ളാഹ് ഉദ്ദേശിച്ച അർത്ഥം അള്ളാന്റെ വചനത്തിനുണ്ടാകും, റസൂലുള്ളാന്റെ വചനത്തിന് റസൂലുള്ള ഉദ്ദേശിച്ച അർത്ഥം ഉണ്ടാകും. അത് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതനുസരിച്ച് മാത്രമേ സ്വീകരിക്കാത്തതാണ്, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ അബദ്ധത്തിലേക്ക് പോകും. അദ്ദേഹത്തിൽ നിന്ന് ഇമാം അഹ്മദ് തന്റെ മുസ്ലിത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള സഹിഹായ ഹദീഫ് നമുക്ക് കാണാൻ പറ്റും. വസ്ലം പറയാം, എന്റെ ഉമ്മത്ത് നശിക്കുക, കിതാബ് കൊണ്ടാണ് നശിക്കുക. കിതാബ് എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലബൻ, പിന്നെ അവർ നശിക്കുന്നത് പാലുകൊണ്ടായി. സഹാബത്തിന് മനസ്സിലായില്ല, ചുരുക്കിയാണല്ലോ പറഞ്ഞത്. സഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, വമൽ കിതാബു വല്ലബൻ യാ റസൂലുള്ളാഹ്, അങ്ങ് പറഞ്ഞല്ലോ ഈ ഉമ്മത്തിന്റെ നാശം കിതാബിലാണ്, ലബന് കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ. എന്താണ് ആ കിതാബ്, എന്താണ് ആ ലബൻ ഒന്ന് വിശദീകരിച്ചു തന്നാൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുത്തു. ഇതാ ഇനി ഒരു സമൂഹം വരും, അഥവാ മുസ്ലിമീങ്ങളിൽ പിൻതലമുറക്കാരും വരും. അവര് അള്ളാഹു ഏതൊരു അർത്ഥത്തിൽ, ഏതൊരു വിവക്ഷയിൽ, ഏതൊരു ഉദ്ദേശത്തിലാണോ ഇറക്കിയത്, ആ ഉദ്ദേശം തെറ്റിച്ച് മറ്റൊരു വ്യാഖ്യാനം അവരതിന് നൽകും. അപ്പൊ ഖുർആനിന്റെ ആയത്ത് അതിന്റെ ലിപിയും അതിന്റെ ശബ്ദവും നിലനിൽക്കും, അതിന്റെ ആശയം അവർക്കുണ്ട്, അവർക്ക് വേണ്ടതാണ്. അങ്ങനെ അവർ നശിക്കും. പിന്നെ ലബനോട്ട് നശിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ലബനോട്ട് എന്ന് പറഞ്ഞാൽ? അവർ കാലികളുടെ പിന്നാലെ കാലികളുമായിട്ട് മരുഭൂമിയിലേക്ക് കയറും. അങ്ങനെ മരുഭൂമിയിലേക്ക് കയറിയാൽ പ്രഭാതത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന്, അറിവിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന്, മസാജിദുകളിൽ നിന്ന്, അഹ്ലുൽ ഇൽമിൽ നിന്ന് അവർ അങ്ങനെ അകന്നു പോകും. ആദ്യം ജമാഅത്തുകൾ നഷ്ടപ്പെടും, പിന്നെ ജുമാകൾ നഷ്ടപ്പെടും, പിന്നെ ദീനിനെ കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെടും. അങ്ങനെ വെറും കാര്യങ്ങളുടെ പിന്നാലെ പോയി ദീനുമായുള്ള ബന്ധമുഴുവായിട്ട് അഴറാബുകളായിട്ട് അവരങ്ങ് നശിച്ചു പോകും. ഇത് രണ്ടുമാണ് എന്റെ ഉമ്മത്ത് നശിക്കാനുള്ള കാരണം. അവിടെ ആദ്യം പറഞ്ഞത് ഖുർആൻ കൊണ്ടാണ് എന്റെ ഉമ്മത്ത് നശിക്കുക. ഖുർആൻ കൊണ്ട് നശിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ അള്ളാഹിന്റെ വിവക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഖുർആനിനെ വ്യാഖ്യാനിച്ചിട്ടാണ്, ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടാണ് ഇന്ന് മുസ്ലിമീങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, 73 കക്ഷി
ആ 73 കക്ഷി അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം തീരണമെങ്കിൽ ഇതല്ലാത്ത വേറൊരു വഴിയില്ല. ഖുർആനിനും ഹദീസിനും അതിന്റെ ശരിയായ വ്യാഖ്യാനം എന്താണോ ആ വ്യാഖ്യാനം, അത് സഹാബത്ത് മനസ്സിലാക്കി പോന്നിട്ടുള്ള വ്യാഖ്യാനമാണ്, അതിലേക്ക് നമ്മൾ മടങ്ങിയേ പറ്റുള്ളൂ. സഹാബത്ത് മനസ്സിലാക്കിയതാണ് ശരിയായ വ്യാഖ്യാനം എന്ന് പറയാനുള്ള കാരണം എന്താണ്, അതിനുള്ള ന്യായം എന്താണ്, അതിലേക്കുള്ള ദലീൽ എന്താണ്, അതിലേക്കുള്ള ദലീൽ നൂറുകണക്കിന് ആയത്തുകളും ഹദീസുകളുമാണ്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു, അള്ളാഹിനെ തൃപ്തി നേടുക, അള്ളാഹ ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുക, അതിന് നമ്മൾ ശാശ്വതരായിത്തീരുക, അള്ളാഹു നമുക്ക് മാനവരാശിക്ക് വിധിച്ചിട്ടുള്ള ഏറ്റവും വലിയ മഹത്തായ ആ വിജയത്തിന്റെ ഉടമയായിത്തീരുക, അതാണോ നിങ്ങൾക്ക് വേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വഹാബത്തിന് പിന്തുടരുക മാത്രമേ നിവൃത്തിയുള്ളൂ, വേറെ വഴിയത്. സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്തിന്റെ അർത്ഥം والسابقون الاولون من المهاجرين والانصار സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആളുകൾ ഒന്നുകിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ മുഹാജിറോ അൻസാരിയോ ആകണം, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൽപ്പെട്ടവരായിരിക്കണം. അതിനി നമുക്ക് നിവൃത്തില്ല, നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചവരല്ല, അള്ള പിൽക്കാലത്താണ് നമ്മളെ കൊണ്ടുവന്നത്. പിന്നെ അതുകൊണ്ട് നിവൃത്തില്ല. എന്ത് വല്ലതീനം അവരെ നിങ്ങൾ പൂർണ്ണമായി ഇത്തിവാഴ ചെയ്യണം. സ്വഹാബത്തിനെ അഥവാ മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന സ്വഹാബത്തിനെ ഇത്തിവാഴ ചെയ്യണം. ഈ വിഷയം ഒരു വലിയ തർക്കം പോലെ ചില ആൾക്കാരുണ്ടേക്കും. അള്ളാഹു റസൂലിനെ സ്വീകരിച്ചാൽ പോലെ സ്വഹാബത്തിനെ സ്വീകരിക്കണം, അതെവിടെ? ഖുർആൻ സുന്നത്ത് എന്നല്ലേ പറഞ്ഞത്? ആ ഖുർആനിൽ തന്നെയാണ് ഖുർആനിന്റെ വചനം സ്വീകരിക്കുന്നിടത്ത്, ഹദീസിന്റെ വചനം സ്വീകരിക്കുന്നിടത്ത് സ്വഹാബത്തിനെ പിന്തുടരണം. സ്വന്തം വ്യാഖ്യാനം അനുസരിച്ച് നിങ്ങൾ പോയ വഴി തെറ്റും. ഹലാഖു ഉമ്മത്തി ഫിൽ കിതാബി വൽ ലബൻ, നാശം. കിതാബ് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചാൽ നാശമാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനെ നിങ്ങൾ പിന്തുടരണം. റളിയല്ലാഹു അൻഹും, അങ്ങനെയുള്ള ആളുകളെയാണ് അല്ലാഹ് തൃപ്തിപ്പെട്ടിട്ടുള്ളത്. അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിട്ടുള്ളവരാണ്. താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകുന്ന സ്വർഗം അവർക്ക് വേണ്ടിയാണ് അല്ലാഹു ഒരുക്കിയിട്ടുള്ളത്. ഖാലിദീന ഫീഹാ അബദൻ, അവരതിൽ ശാശ്വതരാണ്. അന്ന് മാത്രമല്ല, വലാലിക്കൽ ഫൗസുൽ അദീം, അതാണ് ഏറ്റവും വലിയ വിജയം. ഇത് കിട്ടണമെങ്കിൽ സ്വഹാബത്തിനെ ഇത്തിബാഴ് ചെയ്യാമെന്നത് നിർബന്ധമാണ്, അതാണ് ആയത്ത് പറഞ്ഞത്. സഹാബത്തിന് എത്തിപ്പാഴ ചെയ്യുന്നുള്ള ഇതിന്റെ തെളിവ് വല്ലദീനത്തബഊഹും ബിഇഹ്സാൻ, സഹാബത്തിന് ചെറിയ വിധത്തിലൊന്ന് എത്തിപ്പാഴ ചെയ്താൽ പോരാ, ബിഇഹ്സാൻ പൂർണ്ണ രൂപത്തിൽ എത്തിപ്പാഴ ചെയ്യണം. എങ്കിലേ അള്ളാഹിന് തൃപ്തിയുള്ളൂ, എങ്കിലേ സ്വർഗമുള്ളൂ, എങ്കിലേ അതിൽ ഖുലൂദ് ശാശ്വതമായി വസിക്കാൻ പറ്റൂ. അതിലെ അള്ളാഹ് മനുഷ്യന് ആ ഇത്തിബാഴ് ചെയ്തവർക്ക് അള്ളാഹ് മനുഷ്യൻ ഒരുക്കി വെച്ചിട്ടുള്ള മഹത്തായ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ഇനിയോ, ഇനി വേണോ ആയത്ത്? ഇനി വേണോ അതിന്റെ തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറയുന്നു, ഫഇൻ ആമൻ ബിമിത്ലി മാ ആമൻതും ബിഹി ഫഖദ് وَإِن تَوَلَّوْا فَإِنَّمَا هُمْ فِي شِقَاقٍ فَسَيَكْفِيكَهُمُ اللَّهُ وَهُوَ السَّمِيعُ الْعَلِيمُ فَإِنْ آمَنُوا أَوْ بِشَكِّكُنَّ بِمِثْلِ مَا آمَنْتُمْ بِهِ നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള അതേ കാര്യമാണ് വിശ്വസിച്ചതെങ്കിൽ. ഖുർആൻ വെച്ചിട്ട് അവർക്ക് തോന്നിയത് വിശ്വസിച്ചാൽ പോരാ. അപ്പൊ നേരത്തെ നമ്മൾ 4 കക്ഷികളാക്കി തിരിച്ചിട്ട് ജഹമിയത്തിനെ കൊണ്ടുവന്നു. ഒരു ഉദാഹരണം, ജഹമിയത്ത്, ജഹമിയത്ത് അള്ളാഹിനെ കുറിച്ച് വിശ്വസിക്കുന്നത് സ്വഹാബത്ത് വിശ്വസിച്ച വിശ്വാസമല്ല, മറിച്ച് ഖുർആന്റെ ആയത്ത് അവരോതും അവർക്ക് മനസ്സിലായത് അതാണ് അവർ വിശ്വസിക്കുന്നത്. ജബരിയത്ത് വരും, അവരായത്തോതും അവർക്ക് മനസ്സിലായതാണ് അവർ വിശ്വസിക്കുന്നത്. റാഫിദികൾ വരും, അവരായത്തോതും അവർക്ക് വേണ്ടതാണ് അവർ വിശ്വസിക്കുന്നത്. ഖവാരിജുകള്, അവര് അലി ഇബ്നു അബീ ത്വാലിബ് കാഫിറാണ്, മുആവിയ കാഫിറാണ്, അവരോട് യുദ്ധം ചെയ്യണം എന്നുള്ളതിന് ഖുർആന്റെ ആയത്താണ് ഓതിയത്. അവരോടിയ ആയത്ത് ഇനി ഹുക്മു ഇല്ലാ ബില്ലാഹ്, അമറല്ലാത്ത അബദു ഇല്ലാ ഇയ്യാ, ഹുക്മു അല്ലാഹുവിന് മാത്രമാണ്. ആയത്തില് ഹുക്മു അല്ലാഹുക്ക് മാത്രമായിരിക്കെ അബൂ മൂസ ശരിക്കും അതുപോലെ തന്നെ ഉമർ ഇബ്നു അൽആസിനും നിങ്ങൾ ഹുക്മ് കൊടുത്തില്ലേ? അല്ലാഹുക്ക് മാത്രം അവകാശപ്പെട്ട അധികാരം അവർക്ക് കൊടുത്തപ്പോ അള്ളാഹുവിൻ നിങ്ങൾ അവരെ പങ്കുചേർക്കാണ് ചെയ്തത്, ശിർക്കാണ് വന്നത്, നിങ്ങൾ കുഫറിൽ അകപ്പെട്ടിരിക്കുന്നു. ആയത്ത് അവർ സ്വന്തം വ്യാഖ്യാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ ആയത്തിന്റെ വ്യാഖ്യാനം നബി പഠിപ്പിച്ചത് സഹാബത്ത് മനസ്സിലാക്കിയത് പോലെ അല്ല അവർ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് ഖവാരിജുകൾ രൂപപ്പെട്ടപ്പോ നിങ്ങൾക്കറിയാമോ ആദ്യമായ ഖവാരിജുകൾ ഇതിൽ നിന്ന് മാറി അങ്ങനെ 6000 ആളുകൾ അവരൊരു സ്ഥലത്ത് ഒരുമിച്ചു കൂടി. ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇബ്നു അബ്ബാസിനെ വിളിച്ചു. ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാൽ തർജുമാനുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ ദ്വിഭാഷി എന്ന് പറയപ്പെടുന്നവനാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായി ദുആ ചെയ്തിട്ടുള്ളതാണ്, അല്ലാഹുമ്മ ഫത്തിഹുഹു ഫിദ്ദീൻ വഅല്ലിംഹു തർബീൻ, അല്ലാഹുവേ ദീനിൽ പാണ്ഡിത്യം കൊടുക്കണം, തർബീൻ പഠിപ്പിച്ചു കൊടുക്കണം. മാത്രമല്ല വലിയ പ്രായമുള്ള സഹാബിമാര് പറഞ്ഞിരുന്നത് ഇബ്നു അബ്ബാസ് പ്രായം കൊണ്ട് ഞങ്ങളെ കുറെ താഴുള്ള ആളായതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ അരികിൽ പോയിരിക്കുന്നതും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അൽമ കൊണ്ട് അദ്ദേഹത്തിന്റെ അരികിലിരിക്കാനും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാനും ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുമായിരുന്നു. അത്രയും പാണ്ഡിത്യമുള്ള ആളാണ് ആ അലി ഇബ്നു അബീ ത്വാലിബ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു അവന്റെ അടുക്കൽ പോയിട്ട് അവർക്ക് ഈ കാര്യങ്ങളൊന്ന് ശരിക്കും പറഞ്ഞു മനസ്സിലാക്കി. അവരുമായി ഒരു സംവാദത്തിന് വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് ഖലീഫ ചുമതലപ്പെടുത്തി വിടുകയാണ് ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് അങ്ങോട്ട് ചെന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അവരിൽ ചിലര് പറഞ്ഞു അവരോട് നമുക്ക് സംസാരം കേട്ടു, അവ ഖുറൈശിയ നാവ് നല്ല നീട്ടല്ലാണ്. ചിലരുടെ പ്രതികരണം അങ്ങനെ 6000 വരുന്ന ആളുകളിലേക്ക് അദ്ദേഹം അങ്ങോട്ട് കയറി ചെന്നതിന് ശേഷം ചോദിച്ചു എന്താണ് അലി ഇബ്നു അബീ ത്വാലിബിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള പരാതി. അപ്പൊ അവർ ഈ കാര്യത്തിലേക്ക് വന്നപ്പോ ആ ആയത്ത് ഉദ്ധരിച്ച സമയത്ത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, ആയത്ത് നിങ്ങൾ അർത്ഥം പറഞ്ഞാൽ മതിയോ, അതിനതിന്റേതായ വ്യാഖ്യാനല്ലേ. ഹൽ ഫീകും അഹദുൻ മിൻ സ്വഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 6000 ഇരിക്കുന്നുണ്ടല്ലോ, ഒരൊറ്റ ഒരു സഹാബി നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഹൽ ഫീകും അഹദുൻ മിൻ സ്വഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട ഒരാളെങ്കിലും ഉണ്ടെങ്കിലും കൂട്ടത്തിൽ ഒരാളുണ്ട് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ് കൈപ്പൊക്കാൻ ഒരാൾ പോലും ഉണ്ടായില്ല. അപ്പൊ അവര് മനസ്സിലാക്കിയത് പോലല്ല. അങ്ങനെയാണെങ്കിൽ ഈ ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ഈ പറഞ്ഞതല്ല, അതിന്റെ ആശയം, അതിന്റെ വിവക്ഷ, അതിന്റെ ഉദ്ദേശം ഇതല്ല. ശരിക്കങ്ങോട്ട് പറഞ്ഞു. എന്നാ ഖുർആനിൽ തന്നെ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ വിധികർത്താവാക്കിയ സംഭവം ഞാൻ ഖുർആനിൽ നിങ്ങൾക്ക് തിരിച്ചു കാണിച്ചു തന്ന നിങ്ങൾ മാറുമെന്ന് വെച്ചു. നിങ്ങളുടെ കൂട്ടത്തിൽ നീതിമാന്മാരായ രണ്ട് ആണുങ്ങൾ, രണ്ട് പുരുഷന്മാരാണത് വിധിക്കേണ്ടത്, മനുഷ്യന്മാരോട് വിധിക്കാനുള്ള പറഞ്ഞു കേട്ടിട്ടില്ലേ. അങ്ങനെ അവരുമായി സംവാദം കഴിയുമ്പോ 6000 മാറും, പിന്നെ 2000 ബാക്കിയായി. അതാ പിന്നെ അവരെ ക്യാപിറ്റൽ, അവരാണ് പിന്നീടുണ്ടായ യുദ്ധങ്ങളൊക്കെ യുദ്ധങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പൊ ഞാൻ ഈ സംഭവം കൊണ്ടുവന്നത് ഇബ്നു അബ്ബാസ് അവരുമായി സംസാരിക്കുമ്പോൾ ആദ്യം ഉന്നയിക്കുന്ന പ്രശ്നം ഇതാണ്, ഹൽ ഫീകും അഹദുൻ മിൻ സ്വഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഇത് നിങ്ങളുടെ ഫഹ്മാണ്. അതുകൊണ്ട് തന്നെ ഒരായത്തിൽ നിന്ന് എനിക്കതാ മനസ്സിലായത് ഞാനതാ വിശ്വസിക്കുന്നത് ഇല്ല. ഫഇൻ ആമനു, അവർ വിശ്വസിക്കുന്നത് നിങ്ങൾ സ്വഹാബത്ത് എന്താണോ അതിൽ നിന്ന് വിശ്വസിച്ചത് അത് തന്നെ വിശ്വസിക്കണം എങ്കിൽ അപ്പോഴേ അവന് ഹിദായത്തിന് വരും, സന്മാർഗം പ്രാപിക്കുകയുള്ളൂ. ഇല്ല ഞങ്ങൾക്ക് സ്വഹാബത്തിനെ പറ്റൂല, ഞങ്ങൾക്ക് ഖുർആനും സുന്നത്തുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം എന്ന് എന്നാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ, അങ്ങനെ പിന്തിരിയാനാണ് ഭാവമെങ്കിൽ, അത്തരക്കാർ വ്യക്തമായും ദീനിന്റെ വഴി പിളർത്തി മറ്റൊരു വഴിയിലേക്ക് പോകുന്നവരാണ്. ഫസേക്ക് പീക്കഹുമുള്ള, അവരുടെ കാര്യം വിട്ടേക്കും, അവരുടെ കാര്യം അള്ളാഹു മതിയാക്കിയവനാണ്, അള്ളാഹു നോക്കിക്കൊള്ളും. വഹുവ സമീ ഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം സസൂക്ഷ്മം അറിയുന്നവനുമാണ്. അതുകൊണ്ട് അങ്ങനെ ആയത്തിപ്പോ രണ്ടെണ്ണം മൂന്നെണ്ണം പറഞ്ഞു, ഒരു രണ്ടു മൂന്ന് ഹദീസും കൂടി കേട്ടോണി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ ഓരോ വ്യക്തികളെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പിന്തുടരണം ഖുർആൻ സുന്നത്തും. മാത്രമല്ല ആ ഖുർആന്റെ സുന്നത്തിന്റെയും അർത്ഥം മനസ്സിലാക്കുന്ന നേരത്തെ നിങ്ങൾ സ്വഹാബത്തിനെ പിന്തുടരണം. റസൂലുള്ള പറഞ്ഞു, ഇഖ്തദു ബില്ലദൈനി മിൻ ബഅദി അബീബക്കരി വ ഉമർ, എന്റെ തൊട്ടുപിറകിൽ വരുന്ന രണ്ട് ഖലീഫമാർ അബൂബക്കർ വ ഉമർ അവരെ നിങ്ങൾ പിന്തുടരണം. ഇത് റിവായത്ത് ബുഖാരിയുടേതും മുസ്ലിമിന്റേതും. അവരാണ് പിന്നീട് വരാൻ പോകുന്ന രണ്ട് ഖലീഫമാർ എന്നുള്ള സൂചന ആ ഹദീസിലുണ്ട്. എന്റെ ശേഷമുള്ള അബൂബക്കറിനെയും ഉമറിനെയും നിങ്ങൾ പിന്തുടരണം. ഇനി അബൂബക്കർ ഉമർ മാത്രമല്ല, ഖുലഫാഉർ റാഷിദീങ്ങളെ മൊത്തം പിന്തുടരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നു. പ്രസിദ്ധമായ ഹദീസു അൽ ഇർബാദ് ഇബ്നു സാരിയ, ഇർബാദ് ഇബ്നു സാരിയയിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുള്ള പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഉപദേശിച്ചു, വജിലത്ത് മിൻഹൽ ഖുലൂബ് വദറഖത്ത് മിൻഹൽ ഉയൂർ, ഞങ്ങളുടെ ഹൃദയങ്ങൾ പിടക്കാൻ തുടങ്ങി, ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരയായി പ്രവഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, താങ്കളുടെ വാക്കുകൾ കേട്ടപ്പോൾ അത് മൗഇദത്തുൽ, യാത്ര പറയാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ നൽകുന്ന ഉപദേശം പോലെയുണ്ടല്ലോ. ഫഔസ്നാ, അതിനാൽ ഞങ്ങൾക്കൊരു വസിയ്യത്ത് നൽകണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊരു ഉടമ്പടി ഏൽപ്പിക്കുകയാണ്, ഒരു വസിയ്യത്ത് നൽകുകയാണ്. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീന അൽ മഹ്ദിയീന മിൻ ബഅദി, എന്റെ ചരിത്രം നിങ്ങൾ മുറുകെ പിടിക്കണം. നബിനെ മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാർ ഈ ഹദീസ് എന്ത് ചെയ്യും? അതേപോലെ വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീന അൽ മഹ്ദിയീൻ മിൻ ബഅദി, എന്റെ ശേഷം വരാൻ പോകുന്ന സച്ചരിതരായ ഖുലഫാക്കളുടെ ഉത്തരാധികാരികളുടെ ചരിത്രം നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹാ വഅമ്മു അലൈഹാ ബിൽ നവാജിദ്, അത് നിങ്ങൾ ശക്തമായി മുറുകെ പിടിക്കണം, അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം. ഈ ഹദീസ് അതുകൊണ്ട് മതിയായിട്ടില്ല. പിന്നെ ഒരു ഹദീസും കൂടി, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്, അങ്ങനെ കുറെ പറയുമ്പോ ഒരു ഹദീസ് കൂടി പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നമസ്കരിച്ചു, എന്നിട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ ഇശാ നമസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിലേക്ക് വന്നു. കുറച്ചാൾക്കാര് അപ്പോൾ പള്ളിയിലിരിക്കുകയാണ്. അപ്പൊ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാസിൽതും ഹാഹുന, നിങ്ങൾ മാലി നമസ്കാരം കഴിഞ്ഞ് പുറത്തൊന്നും പോയില്ലേ, ഈ സമയം വരെയും ഇവിടെ പള്ളിയിലിരിക്കുകയാണോ? അപ്പോൾ പറഞ്ഞു, അതെ. അത് അഹ്സൻതു, നിങ്ങൾ ചെയ്തത് വളരെ നല്ലതാണ് എന്ന് ചില റിവായത്തിലുണ്ട്. അത് അസ്വബത്തു, നിങ്ങൾ ചെയ്തത് ശരിയായ നടപടിയാണ് എന്ന് റിവായത്തിലുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, അങ്ങയുടെ കൂടെ ഞങ്ങൾ മാലി നമസ്കരിച്ചു, ഇനി ഇശയും കൂടെ ഇവിടുന്ന് നമസ്കരിച്ചിട്ട് പോകാം, അതുവരെ ഇവിടെ ഇരിക്കാനാണ് ഞങ്ങൾ കരുതിയത്, നിങ്ങളുടെ ആ നടപടി നല്ലതാണ്, അത് ശരിയായ നടപടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംസാരിച്ചതിന് ശേഷം റസൂലുള്ള മുകളിലേക്ക് നോക്കി, ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർന്നു. വകാന കസീറൻ മാ യർഫഉ റഅസഹു ഇലാ സമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ആകാശത്തിലേക്ക് കണ്ണുയർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് നബിയുടെ ഒരു ദഹബാണ്, ദൈതനാണ്, നബിയുടെ ഒരു ശീല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അന്നുജൂമു അമനത്തുൽ ഇസ്ലാം, ഈ കാണുന്ന നക്ഷത്രങ്ങളില്ലേ, അത് ആകാശത്തിനുള്ള ഒരു സുരക്ഷിതത്വമാണ്. നക്ഷത്രങ്ങൾ അവിടെ ഉണ്ടോ? ഉപരിലോകം നിലനിൽക്കുന്നു, അത് നശിച്ചിട്ടില്ല, നശിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ആ നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങൾ മായിഞ്ഞു കഴിഞ്ഞാൽ, നക്ഷത്രങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ, ആകാശലോകത്തിന്റെ ഉപരിലോകത്തിന് പറയപ്പെട്ടതായ ആ ഭവിഷ്യത്ത് വന്ന് പവിക്കുക തന്നെ ചെയ്യും. ചില പ്രതിഭാസങ്ങൾ, ചില ഉദാഹരണങ്ങൾ ആദ്യം അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നബി പിന്നീട് സമർത്ഥിക്കാൻ പോകുന്ന കാര്യത്തിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിന്റെ നക്ഷത്രങ്ങൾ എപ്രകാരം സുരക്ഷിതത്വമാണോ അതേപോലെ ഞാൻ എന്ന് പറയുന്നത് അമനത്തുൽ സ്വഹാബി, എന്റെ സ്വഹാബത്തിനുള്ള ഒരു സുരക്ഷിതത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നുണ്ടോ? അല്ലാഹു വാക്കുകൊടുത്തതാണ്. അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല, മുച്ചൂടും നശിപ്പിക്കുകയില്ല. വഅൻത ഫീഹിം, നബിയെ, താങ്കൾ അവരിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, താങ്കൾ അവരിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അള്ളാഹു അവരെ നശിപ്പിക്കാൻ പോകുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം, റസൂലുള്ളാഹി ജീവിച്ചിരിക്കുക എന്നുള്ളത് അവർക്കൊരു സുരക്ഷിതത്വമാണ്. ഞാനങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ പോയി കഴിഞ്ഞാൽ, എന്റെ സ്വഹാബത്തിന് അവർക്ക് പറയപ്പെട്ടിട്ടുള്ള ആ പ്രയാസങ്ങൾ ഓരോന്നും വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. റസൂലുള്ള പോയതിന് ശേഷം എന്തൊക്കെ നടന്നു? നാല് ഖുലഫാക്കളും ഖുലഫാക്കളുടെ കാലത്ത് യുദ്ധങ്ങൾ നടന്നു, പിന്നെ ഫിത്നകൾ വർദ്ധിച്ചു. റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത പലതും അവരുടെ കാലത്ത് നടക്കാറുണ്ടെന്ന് അതൊക്കെ നടന്നുപോയി. മൂന്നാമത്തെ ഒരു സ്റ്റെപ്പിലേക്ക് റസൂലുള്ള ഇറങ്ങിയിട്ട് പറഞ്ഞു, വാ സുഹാബി അമനത്തുൻ ലി ഉമ്മത്തി, എന്നാൽ എന്റെ സ്വഹാബത്ത് എന്റെ മൊത്തം ഉമ്മത്തിനുള്ള, സമുദായത്തിനുള്ള സുരക്ഷിതത്വമാണ്. അവരാണ് ഈ ഉമ്മത്തിന്റെ സുരക്ഷിതത്വം. എന്റെ സ്വഹാബത്ത് പോയി കഴിഞ്ഞാൽ എന്റെ ഉമ്മത്തിന് പറയപ്പെട്ട എല്ലാ ദോഷങ്ങളും അവർക്ക് വരികയാണ്. അതുകൊണ്ട് സ്വഹാബത്ത് നബിയിൽ നിന്ന് പഠിച്ചത്, സ്വഹാബത്ത് നബിയിൽ നിന്ന് എടുത്തത്, അത് അതേ രൂപത്തിൽ അവർ കാണിച്ചു കൊടുത്ത് നിലനിർത്തുന്നുവെങ്കിൽ, അത് പിന്തുടരുന്നുവെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. അത് എന്ന് അവർ പോകുന്നുവോ, അവരെ നമ്മൾ പിന്തുടരുക എന്നത് എന്ന് നമ്മൾ കൈവിടുന്നുവോ, അന്ന് നമ്മൾ നശിച്ചു എന്ന കാര്യം ഉറപ്പാണ്. അന്ന് നമ്മൾ നശിച്ചു എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഹദീസ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ അതിൽ ഉൾച്ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ് അലാ ഫഹ്മി സ്വഹാബത്തിൽ കിറാം റളിയല്ലാഹു അൻഹു. ആ ആയത്ത് അല്ലെങ്കിൽ ആ ഹദീസ് നമ്മുടേതായ അർത്ഥമല്ല, മറിച്ച് അള്ളാഹ് നൽകിയ അർത്ഥം, റസൂലുള്ള സഹാബത്തിന് പഠിപ്പിച്ച അർത്ഥം സഹാബത്ത് മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്തിട്ടുള്ള രീതി അങ്ങനെ തന്നെ പിന്തുടരണം. അത് നിർബന്ധം, ഇല്ലായെങ്കിൽ വഴി തെറ്റിയത് തന്നെ. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ അവർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മാത്രം സ്വീകരിക്കും. ഖുർആനിൽ ഹദീസിന്റെയും വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് നൽകിയ വ്യാഖ്യാനമല്ലാതെ മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് അവർ പോകില്ല. ഇതാണ് അവരുടെ പ്രത്യേകത. ഇനി ചായത് കുറിച്ച് കഴിഞ്ഞിട്ട് തീരെ തന്നിട്ട് ഞാൻ തുടരാം. ഇഷ്ടം അഞ്ചു മിനിറ്റ്.